പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. നിയമലംഘനം ഇരുവായ്ത്തല വാൾ പോലെയാണ്, അതുണ്ടാക്കുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. ഭീകരതയും അക്രമവും ധനം നശിപ്പിക്കുന്നു, അതുപോലെ അഹങ്കാരിയുടെ ഭവനം ശൂന്യമായി തീരുന്നു. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അവന് നീതി ലഭിക്കാൻ വൈകിയില്ല. ശാസനവെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഹൃദയം കൊണ്ട് പശ്ചാത്തപിക്കുന്നു. വാക്ചാതുര്യമുള്ളവൻ പ്രശസ്തി നേടുന്നു. ജ്ഞാനി തന്റെ പാളിച്ച കണ്ടുപിടിക്കുന്നു. അന്യന്റെ പണം കൊണ്ട് വീട് പണിയുന്നവൻ തന്റെ ശവകുടീരത്തിനെ കല്ല് ശേഖരിക്കുന്നതിനെ പോലെയാണ്. ദുഷ്ടരുടെ സമൂഹം ജനനാരു കൂട്ടിവെച്ചതുപോലെയാണ്, അവർ അഗ്നിയിൽ എരിഞ്ഞു തീരും. പാപിയുടെ പാത കല്ലുപാകി മിനുസപ്പെടുത്തിയിരിക്കുന്നു, അത് അവസാനിക്കുന്നത് പാതാളത്തിലാണ്. നിയമവിധേയൻ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു. ജ്ഞാനം ദൈവഭക്തിയിൽ പൂർണ്ണമാകുന്നു. ബുദ്ധിസാമർഥ്യമില്ലാത്തവനെ പഠിപ്പിക്കുക സാധ്യമല്ല, എന്നാൽ നീരസം വളർത്തുന്ന ഒരുതരം സാമർഥ്യമുണ്ട്. ബുദ്ധിമാന്റെ ജ്ഞാനം കവിഞ്ഞൊഴുകുന്ന നദി പോലെ പെരുകുന്നു. അവന്റെ ഉപദേശം വറ്റാത്ത നീരുറവയാണ്. പോഷന്റെ മനസ്സ് ഓട്ടക്കലം പോലെയാണ്, അതിൽ അറിവ് തങ്ങി നിൽക്കുകയില്ല. അറിവുള്ളവൻ ജ്ഞാനസൂക്തങ്ങൾ കേൾക്കുമ്പോൾ അവയെ പുകഴ്ത്തുകയും പരിപുഷ്ടമാക്കുകയും ചെയ്യും. പോഷൻ അവ പുച്ഛിച്ച് പുറന്തള്ളും. പോഷന്റെ സംസാരം ഭാരമുള്ള ചുമട് പോലെയാണ്. ബുദ്ധിമാന്റെ സംഭാഷണം ഉളവാക്കുന്നു.
ഹലോ അച്ഛാ.
സദസ്യർ ബുദ്ധിമാന്റെ സംസാരം സ്വാഗതം ചെയ്യുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു. പോഷനെ ജ്ഞാനം വീണു തകർന്ന വീട് പോലെയാണ്. അജ്ഞന്റെ അറിവ് പരസ്പരബന്ധമില്ലാത്ത പുലമ്പലാണ്. മൂഢന് വിദ്യാഭ്യാസം കാലുകളിൽ ചങ്ങല പോലെയും വലത്തുകൈയിൽ വിലങ്ങുപോലെയുമാണ്. പോഷൻ ഉറക്കച്ചിരിക്കുന്നു, ബുദ്ധിമാൻ നിശബ്ദം പുഞ്ചിരിക്കുന്നു. ബുദ്ധിമാന് വിദ്യ സ്വർണ്ണാഭരണം പോലെയും വലത്തുകൈയിൽ വള പോലെയുമാണ്. പോഷൻ വീട്ടിലേക്ക് തള്ളിക്കയറുന്നു. അനുഭവസമ്പന്നൻ ഉപചാരപൂർവം അതിന്റെ മുമ്പിൽ നിൽക്കുന്നു. സംസ്കാരശൂന്യൻ വീട്ടിനുള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു. സംസ്കാര സമ്പന്നൻ പുറത്ത് കാത്തു നിൽക്കുന്നു. വാതിൽക്കൽ ഒളിഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നത് അപമര്യാദയാണ്. വിവേകി അങ്ങനെ ചെയ്യാൻ ലജ്ജിക്കും. വ്യർത്ഥഭാഷകൻ അന്യരുടെ വാക്കുകൾ ആവർത്തിക്കുന്നു. വിവേകി വാക്കുകൾ തൂക്കി ഉപയോഗിക്കുന്നു. മനുഷ്യന്റെ മനസ്സ് വായിലും ബുദ്ധിമാന്റെ വായ മനസ്സിലുമാണ്. ദൈവഭയമില്ലാത്തവൻ പ്രതിയോഗിയെ ശപിക്കുമ്പോൾ തന്നെ തന്നെയാണ് ശപിക്കുന്നത്. പരദോഷകൻ തന്നെ തന്നെ മലിനനാക്കുന്നു. അവൻ അയൽക്കാർക്ക് നിന്ദ്യനാണ്. ചെളിയിൽ പൂണ്ട കല്ലുപോലെയാണ് അലസൻ. അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. അലസൻ ശുചിത്വമില്ലാത്ത ചാണകക്കൂനയിലെ ചേർന്ന തുല്യം. അതിനെ സ്പർശിക്കുന്നവൻ കൈകുടഞ്ഞു കളയുന്നു. ദുർമാർഗിയുടെ പിതാവായിരിക്കുക അപകീർത്തികരമാണ്. അനവസരത്തിൽ പറയുന്ന കഥ വിലാപവേളയിൽ സംഗീതം പോലെയാണ്. എന്നാൽ ജ്ഞാനത്തിന്റെ ശിക്ഷണം എപ്പോഴും ഉചിതമാണ്. മൂടനെ വിദ്യ അഭ്യസിപ്പിക്കുന്നത് പൊട്ടിയ കലത്തിന്റെ കഷണങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഗാഠനിദ്രയിൽ ലയിച്ചവനെ ഉണർത്തുന്നത് പോലെയാണ്. മൂഢനോട് കഥ പറയുന്നവൻ അർദ്ധനിദ്രാവസ്ഥയിൽ കഴിയുന്നവനോടാണ് പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. മരിച്ചവനെ ഓർത്തു കരയുക, അവന്റെ പ്രകാശം അണഞ്ഞുപോയി. പോഷനെ ഓർത്തു കരയുക, അവന്റെ ബുദ്ധി കെട്ടുപോയി. മരിച്ചവനെ ഓർത്ത് ഏറെ കരയേണ്ട, അവന് വിശ്രമം ലഭിച്ചു. കോശന്റെ ജീവിതം മരണത്തെക്കാൾ കഷ്ടമാണ്. മരിച്ചവന് വേണ്ടിയുള്ള വിലാപം 7 ദിവസം കൊണ്ട് അവസാനിക്കുന്നു. കോശിനു വേണ്ടിയോ ദൈവഭയമില്ലാത്തവന് വേണ്ടിയോ ഉള്ളത് അവന്റെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നു. മൂഢനുമായി അധികം സംസാരിക്കുകയോ ബുദ്ധിശൂന്യനെ സന്ദർശിക്കുകയോ അരുത്. അവനിൽ നിന്ന് അകന്നു നിൽക്കുക, അവൻ നിന്നെ കുഴപ്പത്തിലാക്കും. അവനെ തന്നെ കുടഞ്ഞ് അവൻ നിന്റെ മേൽ ചെളി തെറിപ്പിക്കും. അവനെ ഒഴിവാക്കുക, നിനക്ക് സ്വസ്ഥത ലഭിക്കും. അവന്റെ കോശത്തെ നിന്നെ വലക്കുകയില്ല. ഈയത്തേക്കാൾ ഭാരമുള്ളത് എന്താണ്? അതിന്റെ പേര് ഘോഷൻ എന്നല്ലാതെ മറ്റെന്താണ്? മണലും ഉപ്പും ഇരുമ്പുകട്ടിയും ഘോഷനേക്കാൾ എളുപ്പത്തിൽ വഹിക്കാവുന്നതാണ്. കെട്ടിടത്തിന്റെ ശക്തിയായി ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം ഭൂമി കുലുക്കത്തിലും വിളകുകയില്ല. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധിയിലും കുലുങ്ങുകയില്ല. ബുദ്ധിപൂർവമായ ചിന്തയിൽ ഉറപ്പിച്ച മനസ്സ് ധൂപനിരയിലെ വെൺകളി അലങ്കാരം പോലെയാണ്. മലമുകളിലെ വേലി കാറ്റ് തിളകി പോകുന്നത് പോലെ മൂഢലക്ഷ്യമുള്ള അധീര മനസ്സ് അപകടത്തിൽ ചഞ്ചലമാകും. കണ്ണിൽ കുത്തിയാൽ അശ്രുക്കൾ ഒഴുകും, ഹൃദയം നോവിച്ചാൽ വികാരം പ്രകടമാകും. പക്ഷികളെ എറിഞ്ഞാൽ അവ ഭയപ്പെട്ട് പറന്നുപോകും. സ്നേഹിതനെ നിന്ദിച്ചാൽ സൗഹൃദം അവസാനിക്കും. സ്നേഹിതനെതിരെ നീ വാളെടുത്തു പോയാൽ പോലും നിരാശനാകേണ്ട, സൗഹൃദം വീണ്ടെടുക്കാൻ സാധിക്കും. സ്നേഹിതനെതിരെ നീ സംസാരിച്ചാലും അസ്വസ്ഥനാകേണ്ട, അനുരഞ്ജന സാധ്യതയുണ്ട്. എന്നാൽ നിന്ന, ധിക്കാരം, രഹസ്യം വെളിപ്പെടുത്തൽ, ചതി എന്നിവ സ്നേഹിതരെ ഓടിച്ചു കളയുന്നു. അയൽക്കാരന്റെ ദാരിദ്ര്യത്തിൽ അവന്റെ വിശ്വാസം ആർജിച്ചാൽ അവന്റെ ഐശ്വര്യത്തിൽ നിനക്കും പങ്കുചേരാം. കഷ്ടകാലത്ത് അവനോട് ചേർന്ന് നിന്നാൽ അവന്റെ അവകാശത്തിൽ നിനക്കും പങ്കാളിയാകാം. തീച്ചോളയിൽ നിന്ന് നീരാവിയും പുകയും ജ്വാലയ്ക്ക് മുമ്പേ ബഹിർഗമിക്കുന്നത് പോലെ നിന്ന രക്തച്ചൊരിച്ചിലിന്റെ മുന്നോടിയാണ്. സ്നേഹിതനെ രക്ഷിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുകയില്ല. ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. എന്നാൽ അവൻ നിമിത്തം എനിക്ക് എന്തെങ്കിലും ഉപദ്രവം സംഭവിച്ചാൽ അതേപ്പറ്റി കേൾക്കുന്നവരെല്ലാം അവനെ സൂക്ഷിച്ചുകൊള്ളും. എന്റെ വായിക്ക് കാവൽക്കാരനും എന്റെ ചുണ്ടുകളിൽ വിവേകത്തിന്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ നാവ് മൂലം നശിക്കുകയോ ചെയ്യുകയില്ലായിരുന്നു. എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്ത്രാതാവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അവ നിമിത്തം ഞാൻ വീഴാനിടയാക്കരുത്. എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ ഒരു ചാട്ടയും എന്റെ വികാരങ്ങൾക്ക് വിവേകപൂർണമായ നിയന്ത്രണവും ഉണ്ടായിരുന്നെങ്കിൽ എന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല. എന്റെ കുറ്റങ്ങൾ അവഗണിക്കപ്പെടുകയുമില്ല. എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല. എന്റെ പിതാവും ദൈവമായ കർത്താവേ, എന്റെ ദൃഷ്ടികൾ ഔദ്ധ്യം നിറഞ്ഞതാകരുത്. അധമവികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുത്. അമിതമായ ആഹാരപ്രിയമോ ഫോഗാസക്തിയോ എന്നെ കീഴടക്കാതിരിക്കട്ടെ. നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. കുഞ്ഞുങ്ങളെ, നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവീൻ. ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല. പാപിയുടെ പതനത്തിന് കാരണം അവന്റെ ചുണ്ടുകളാണ്. ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ. ആണയിടുന്ന ശീലം നന്നല്ല. പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത്. നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന അടിമയുടെ ശരീരത്തിൽ മുറിവ് ഒഴിയാത്തതുപോലെ എല്ലായ്പ്പോഴും ദൈവനാമം വിളിച്ച് ശപഥം ചെയ്യുന്നവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കയില്ല. പതിവായി ആണയിടുന്നവൻ അകൃത്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കും. അവന്റെ ഭവനം ശിക്ഷയിൽ നിന്ന് ഒരിക്കലും മുക്തമാവുകയില്ല. ശപഥം നിറവേറ്റാതെ പോയാൽ അവൻ കുറ്റക്കാരനാകും. മനഃപൂർവ്വം ലംഘിച്ചാൽ ഇരട്ടി പാപമുണ്ട്. കള്ളസത്യം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. അവന്റെ ഭവനത്തിലെ വിപത്തുകൾ നിറയും. മരണതുല്യമായ ഒരു തരം ശബ്ദമുണ്ട്. യാക്കോബിന്റെ സന്തതിയുടെ ഇടയിൽ ഒരിക്കലും അത് ഉണ്ടാകാതിരിക്കട്ടെ. ദൈവഭയമുള്ളവൻ ഇത്തരം തിന്മകളിൽ നിന്ന് അകന്നിരിക്കും. അവൻ പാപത്തിൽ മുഴുകിയില്ല. അസഭ്യഭാഷണം ശീലിക്കരുത്, അത് പാപകരമാണ്. വലിയവരുടെ കൂടെ ആയിരിക്കുമ്പോൾ മാതാപിതാക്കന്മാരെ അനുസ്മരിക്കുക. അല്ലെങ്കിൽ നിന്നെ തന്നെ മറന്നുള്ള നിന്റെ പെരുമാറ്റത്തിൽ നീ അവരുടെ മുമ്പിൽ വിഡ്ഢിയാകും. ജനിക്കാതിരുന്നെങ്കിൽ എന്ന് നീ അപ്പോൾ ആഗ്രഹിക്കുകയും ജന്മദിനത്തെ ശപിക്കുകയും ചെയ്യും. നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്ത് ഒരിക്കലും പക്വത നേടുകയില്ല. ഇതെല്ലാമാണ് അത്യുന്നത ദൈവത്തിന്റെ ഉടമ്പടി ഗ്രന്ഥം യാക്കോബിന്റെ സമൂഹങ്ങൾക്ക് അവകാശമായി മോശ നമുക്ക് കൽപ്പിച്ചു നൽകിയ നിയമം. അത് മനുഷ്യരെ ജ്ഞാനം കൊണ്ട് പീശോൻ നദി പോലെയും ആദ്യഫലകാലത്തെ ടൈഗ്രീസ് നദി പോലെയും നിറയ്ക്കുന്നു. യൂഫ്രട്ടീസ് പോലെയും വിളവെടുപ്പ് കാലത്തെ യോർദാൻ പോലെയും അത് അവരെ ജ്ഞാനപൂരിതരാക്കുന്നു. അതിനായി പോലെയും മുന്തിരി പഴുക്കും കാലത്തെ ഗീഹോൻ പോലെയും പ്രബോധനത്തെ പ്രവഹിപ്പിക്കുന്നു. ആദ്യ മനുഷ്യൻ ജ്ഞാനത്തെ പൂർണമായി അറിഞ്ഞില്ല. അവസാനത്തെ മനുഷ്യനെ ജ്ഞാനത്തിന്റെ ആഴം അളക്കുകയില്ല. അവരുടെ ചിന്ത സമുദ്രത്തെ കാഴിച്ചാലും പ്രബോധനം അഗാധത്തെക്കാൾ ആഴമേറിയതുമാണ്. എന്റെ ഹൃദയം മൂന്ന് കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിന്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. മൂന്ന് തരക്കാരെ എന്റെ ഹൃദയം വെറുക്കുന്നു. അവരുടെ ജീവിതം എന്നിൽ കടുത്ത അമർഷമുളവാക്കുന്നു. ഗർഭസ്ഥനായ യാചകൻ, വ്യാജം പറയുന്ന ധനവാൻ, മൂഢനായ വൃദ്ധ വ്യഭിചാരി, യൗവനത്തിൽ സമ്പാദിക്കാൻ കഴിയാത്ത നിനക്ക് വാർദ്ധക്യത്തിൽ എന്തു നേടാൻ കഴിയും? നരചൂടിയവന്റെ വിവേകവും വയോവൃദ്ധന്റെ സതുപദേശവും എത്ര ആകർഷകമാണ്. വൃദ്ധനിൽ വിജ്ഞാനവും മഹത്തുക്കളിൽ വിവേകവും ഉപദേശവും എത്ര മനോഹരം. അനുഭവസമ്പത്ത് വയോധികന് കിരീടവും ദൈവഭക്തി അവന് അഭിമാനവുമാണ്. ഒമ്പത് ചിന്തകൾ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പ്രമോദിപ്പിച്ചു. പത്താമതൊരെണ്ണം ഞാൻ പറയാം, മക്കളിൽ ആനന്ദിക്കുന്നവൻ, ശത്രുക്കളുടെ പതനം കാണാൻ കഴിയുന്നവൻ, ബുദ്ധിമതിയായ ഭാര്യയോടുകൂടി ജീവിക്കുന്നവൻ, വാക്കിൽ പിഴയ്ക്കാത്തവൻ, തന്നെക്കാൾ താഴ്ന്നവന് ദാസ്യവൃത്തി ചെയ്തിട്ടില്ലാത്തവൻ ഭാഗ്യവാൻ, വിവേകം നേടിയവനും ശ്രദ്ധാലുക്കളായ ശ്രോതാക്കളോട് സംസാരിക്കുന്നവനും ഭാഗ്യവാൻ, ജ്ഞാനം നേടിയൻ എത്ര ശ്രേഷ്ഠൻ, ദൈവഭക്തനേക്കാൾ ഉത്കൃഷ്ടനായി ആരുമില്ല. ദൈവഭക്തി എല്ലാറ്റിനെയും അതിശയിക്കുന്നു. അതിനെ മുറുകെ പിടിക്കുന്നവൻ അതുല്യൻ. ബാരക്കുമോർ. തൊണ്ണൂറ്റിരണ്ടാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായല്ലോവേ, നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. പത്തുകമ്പിയുള്ള വാദ്യത്തിനും കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെയും വന്ദിക്കുന്നു നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. മൃഗപ്രായനായ മനുഷ്യനത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. നീയോ യഹോവേ, എന്നേക്കു അത്യുന്നതിനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എന്റെ കൊമ്പ് നീ കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. എന്റെ കണ്ണ് എന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവിനോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെ കുറിച്ചും കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലെബാനോനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടിവെച്ചും പച്ചവെച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവൻ എന്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടെന്ന് തന്നെ. യഹോവ വാഴുന്നോൻ മഹിമ ധരിച്ചിരിക്കുന്നു, യഹോവ ബലം ധരിച്ചേരയ്ക്കു കെട്ടിയിരിക്കുന്നു. ഭൂലോകമിളകാതെ ഉറച്ചു നിൽക്കുന്നു, നിന്റെ സിംഹാസനം പുരാതനമേ സ്ഥിരമായിരിക്കുന്നു. നീ അനാധിയുള്ളവൻ തന്നെ യഹോവയെ പ്രവാഹങ്ങൾ ഉയർത്തുന്നു, പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു. പ്രവാഹങ്ങൾ തിരമാലകളെ ഉയർത്തുന്നു, സമുദ്രത്തിലെ വൻതിരകളായ പെരുവള്ളങ്ങളുടെ മുഴക്കത്തെക്കാളും ഉയരത്തിൽ യഹോവ മഹിമയുള്ളവൻ. നിന്റെ സാക്ഷ്യങ്ങൾ എത്രയും നിശ്ചയമുള്ളവ യഹോവയെ, വിശുദ്ധ നിന്റെ ആലയത്തിന് എന്നേക്കും ഉചിതം തന്നെ. പ്രതികാരത്തിന്റെ ദൈവമായ യഹോവയെ, പ്രതികാരത്തിന്റെ ദൈവമേ പ്രകാശിക്കണമേ. ഭൂമിയുടെ ന്യായാധിപതിയെ എഴുന്നേൽക്കണമേ. ഡെമ്പികൾക്ക് നീ പ്രതികാരം ചെയ്യണമേ. യഹോവയെ, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. അവർ ശകാരിച്ച് ദാഷ്ട്യം സംസാരിക്കുന്നു, നീതികേട് പ്രവർത്തിക്കുന്ന ഏവനും മമ്പ് പറയുന്നു. യഹോവയെ, അവർ നിന്റെ ജനത്തെ തകർത്തു കളയുന്നു, നിന്റെ അവകാശത്തെ പീഡിപ്പിക്കുന്നു. അവർ വിധവയെയും പരദേശിയെയും കൊല്ലുന്നു, അനാഥന്മാരെ അവർ ഹിംസിക്കുന്നു. യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കയില്ല എന്നും അവർ പറയുന്നു. ജനത്തിൽ മൃഗപ്രായവരായരെ ചിന്തിച്ചോളീൻ, പോഷന്മാരെ നിങ്ങൾക്ക് എപ്പോൾ ബുദ്ധി വരും? ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കയില്ലയോ? അവൻ മനുഷ്യർക്ക് ഞാനോ ഉപദേശിച്ചു കൊടുക്കുന്നില്ലയോ? മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. യഹോവയെ, ദുഷ്ടന് കുഴി കുഴിക്കുവോളം അനർത്ഥ ദിവസത്തിൽ നീ അവനെ വിശ്രമിപ്പിക്കേണ്ടതിന്, നീ ശിക്ഷിക്കുകയും നിന്റെ ന്യായ പ്രമാണം നീ ഉപദേശിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്റെ ജനത്തെ തള്ളിക്കളയില്ല, തന്റെ അവകാശത്തെ കൈവിടുകയുമില്ല. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞുവരും, പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാറിക്കുമോ?
പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന. ത്രിയേക ദൈവത്തിന്റെ സന്നി തിരുനാമം മഹത്വീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ബുധനാഴ്ച പ്രഭാതം, അതിന്റെ മധ്യാനത്തിലേക്ക് ഒരുങ്ങുന്ന ഈ നിമിഷം ശാന്തമായി ദൈവസന്നിധിയിൽ ഉണർന്നെഴുന്നേറ്റുകൊണ്ട് ഹൃദയം പകരുവാൻ തക്കവണ്ണം ദൈവം നിന്ന അവസരത്തെയും ആരോഗ്യത്തെയും ഓർത്ത് നന്ദി നിന്ന് ഹൃദയത്തോടെ സ്തുതിക്കാം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും തമ്പുരാനെ അറിഞ്ഞ് ജീവിക്കത്തക്കവണ്ണം അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നത് ദൈവം തന്ന അവസരങ്ങളാണെന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കുകയും ഔദാര്യമായി ലഭിക്കുന്ന ഈ നിമിഷത്തെ ധന്യമായ രീതിയിൽ ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനവും പ്രേരണയും അനുസ്യൂതം നമ്മെ പിൻപറ്റണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ വളരെ ആദരവോടെ സ്മരിക്കുന്നു. പ്രത്യേകിച്ച് ഏറ്റവും സന്തോഷത്തോടുകൂടി എനിക്ക് അറിയിക്കാനുള്ളത്, ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് സാന്നിധ്യം കൊണ്ട് നടക്കുന്നത് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാവാതിരുമനസുകൊണ്ടാണ്. ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാൻ കഴിഞ്ഞ ആഴ്ചയാണ് പരിശുദ്ധ പിതാവ് നിലയിൽ കടന്നു വന്നത്. പല പള്ളികളിലും പ്രത്യേകമായിട്ടുള്ള പ്രോഗ്രാം നടക്കുന്നതോടനുബന്ധിച്ച് പരിശുദ്ധ പിതാവിനെ ക്ഷണിച്ചത് കൊണ്ടാണ് പിതാവ് കടന്നു വന്നത്. ഞാൻ ഈ രണ്ടു ദിവസം ഇങ്ങനെ നോക്കുകയായിരുന്നു, ഒരു നിമിഷം പോലും തറയിൽ കാല കുത്താൻ പറ്റാത്ത വിധത്തിലാണ് തിരുമേനിയുടെ പ്രോഗ്രാം മുഴുവൻ. ഈ ആ തിരക്കിന്റെ ഇടയിലും ആവശ്യപ്പെട്ടവരുടെ മടിയും കൂടാതെ പരിശുദ്ധ പിതാവ് ഈ ശുശ്രൂഷയില് സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നു. നിരവധി തവണ പരിശുദ്ധ പിതാവ് മെത്രാപ്പോലിത്താരത ഘട്ടങ്ങളിലൊക്കെ എന്നൊക്കെ അമേരിക്കയിൽ കടന്നു വന്നിട്ടുണ്ടോ അന്നൊക്കെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ട്. പിതാവിനെ വളരെ ആദരവോട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും ധന്യമാർന്ന നേതൃത്വം നൽകുന്നത് അഭിയന്ന ഭദ്രാസന മെത്രാപ്പോലിത്തയാണ്. നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അഭിയന്ന തിരുമനസനെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠയും വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ വന്നിയ ഡോക്ടർ വി സി വർഗീസച്ചൻ, ഡാലസിൽ നിന്ന് പ്രിയപ്പെട്ട തമ്പാനച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, വന്നിയ സക്കറിയ റമ്പാച്ചൻ, വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ വൈദികരെയും വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാവരെയും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നന്ദിപൂർവ്വം ദൈവസന്നിധിയിൽ സ്മരിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ ശുശ്രൂഷ സമാരം ആരംഭം കുറിച്ചിട്ട് ഏതാണ്ട് 13 വർഷം ഈ ആഴ്ച ആവുകയാണ്. 13th anniversary. അപ്പം ദൈവം 13 പതിമൂന്നാമത്തെ ആനിവേഴ്സറിയാണ് ഈ ആഴ്ച. വളരെ അവിചാരിതമായിട്ടാണ് പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടായത്. വാസ്തവത്തിൽ മനോജ് പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി ഒരു ഓർമ്മ എനിക്കുണ്ടായത്. അതായാലും കഴിഞ്ഞ 13 വർഷം നമുക്കിത് ഭംഗിയായിട്ട് നടത്താനായിട്ട് ഇടയായി. ആ ഒരു സ്മരണയും ദൈവസന്നിധിയിൽ ഇതോടൊപ്പം ഉണ്ട്. നമുക്കെല്ലാവരും ചേർന്ന് സുവിശേഷ ഗീതങ്ങളിലെ 120th ഗീതം, എല്ലാം അങ്ങേ മഹത്വത്തിനായി എന്നാരംഭിക്കുന്ന പഴയ ഗീതം പാടാം. ഈ ശുശ്രൂഷയൊക്കെ നമ്മൾ പങ്കുകൊള്ളുമ്പോഴും ഒരുപക്ഷെ ഈ ശുശ്രൂഷയുടെ ഭാഗമായി അനേക രോഗികൾക്ക് സൗഖ്യം പ്രാപിപ്പാനും അല്ലെങ്കിൽ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലും ഈ ശുശ്രൂഷ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ഊർജം കൊണ്ട് ലോകം വിട്ട മനുഷ്യരുണ്ട്. ഒരുപക്ഷെ വലിയൊരു അനുഗ്രഹമായി നമ്മുടെ ശുശ്രൂഷ നടക്കുന്നു. എല്ലാം ദൈവമഹത്വത്തിനായി രൂപാന്തരപ്പെടട്ടെ. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് മഹത്വം കൊടുക്കുവാനും ആ മഹത്വം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാത്രമല്ല ഇവിടെ വിട്ടുപോയാലും അനശ്വരമായി ആ മഹത്വത്തിൽ നിന്ന് ലഭിക്കുന്ന റിഫ്ലക്ഷൻ പോലെ നമ്മൾ മഹത്തീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മ ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗീതം 120th ഗീതം ദൈവഭാഗം സമർപ്പിക്കാം.
ചെയ്യും വേലകൾ തിരുനാമവും ധാരിച്ചു ചെയ്യും.
പ്രാർത്ഥനയാണ്. പരിശുദ്ധ പിതാവ് ഉണ്ടെങ്കിൽ തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ?
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളല്ല ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
ഞങ്ങൾക്ക് വേണ്ടി വിസ്തൃങ്ങപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, പ്രകൃസ്തനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നമ്മുടെ
ഭാരക്യമാർക്കാണിവാനും ദേവാനും കൃപയുള്ളവനും ദീർഘക്ഷമയുള്ളവനും ഉത്തമന് മാതൃതയുള്ളവനും രഹസ്യങ്ങളെ അറിയുന്നു തമ്പുരാനെ, ഞാൻ നിന്റെ തിരുവമ്പ് ചെയ്തിട്ടുള്ള പാപങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ എനിക്ക് ബോധം നൽകിയതുകൊണ്ട് ഇപ്പോൾ നിന്റെ ദേവനോട് എന്റെ പാപങ്ങൾക്കും കുറ്റങ്ങൾക്കും മോചനം യാചിക്കുന്നു. കൃപയോടെ എന്റെ പാപവേദനകളെ സുഖപ്പെടുത്തുകയും എന്റെ തെറ്റുകൾക്ക് മാപ്പ് തരികയും ചെയ്യണമേ. നിന്റെ ശരണത്തിന്മേൽ മരിച്ചു പോയിരിക്കുന്ന വിശ്വാസികളെ നിന്റെ ഇഷ്ടം പ്രവർത്തിച്ചിട്ടുള്ള പരിശുദ്ധന്മാരുടെ കൂടാരങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ അവരും കൂടി നിന്നെ നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുമാറാകണമേ. എന്റെ സൃഷ്ടാവേ, നിന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കരങ്ങളാ കൃപയോടെ എന്നെ രക്ഷിക്കണമേ. നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു, നിന്റെ കൃപയാലും കരുണയാലും അല്ലാതെ എനിക്ക് വേറെ ശരണവും ആശ്രയവും ഇല്ല. കർത്താവായ യേശു മിശിഹ, സങ്കടകരമായ കണ്ണുനീരോടുകൂടി നിന്റെ ദൈവത്വത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. വണ്ണിക്കപ്പെടാതല്ലാത്ത നിന്റെ ആദൃതകരണയാൽ എന്റെ ജീവകാലമൊക്കെയും എന്റെ ബലഹീനതയൊക്കെ നീ സഹായിക്കണമേ. അശ്രുവിചാരിച്ചുകളുടെ വഷളത്വങ്ങളിൽ നിന്നും എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ. നിന്റെ കൃപയാല് എന്റെ സർവ്വ കുറ്റങ്ങൾക്കും പാപങ്ങൾക്കും അകൃത്യങ്ങൾക്കും നിന്റെ സന്നിധിയിൽ നിന്ന് മോചനം നൽകണമേ. ദീർഘക്ഷമയുള്ളവനും കൃപയും സത്യവും വളരെ ഉള്ളവനുമായ ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ഈ സമയത്ത് നീ എന്റെ ബലഹീനതയിലേക്ക് തിരിഞ്ഞു നോക്കണമേ. കർത്താവേ, നിന്റെ കരുണയാലെ എന്റെ ബലഹീനതയെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്ത ഇന്ന് ശാശുക്കൾ കണ്ട ലജിപ്പാനും എന്റെ പരിശുദ്ധ തിരുനാമത്തെ എന്നേക്കും മാറ്റപ്പെടുത്തുവാനും ആ എട്ട് നിന്റെ കൃപയാൽ കരുണ കാരുണ്യത്വത്തിന്റെ നല്ല അടയാളം ഞങ്ങൾ സ്ഥാപിക്കണമേ.
ഹോഷ. പ്രിയക ദൈവത്തിന്റെ സന്നിധി നാമഹത്തേരിക്കപ്പെടുമാറാകട്ടെ. പരിശുദ്ധ പിതാവിന്റെ കൈമുത്തിക്കൊണ്ട് ഏറ്റവും സന്തോഷത്തോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ ഇന്ന് ഞാൻ സംബന്ധിക്കുന്നത്. അത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഈ ശുശ്രൂഷയിൽ ഇന്ന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ, നമ്മുടെയൊക്കെ ആത്മീയ പിതാവ് പരിശുദ്ധ പാവാതിരുമനസ്സുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഈ ശുശ്രൂഷ ആരംഭിച്ചിട്ട് ഏതാണ്ട് 13 വർഷം ഈ ആഴ്ച തികയുകയാണ്. ഈ രണ്ട് സന്തോഷങ്ങളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഒരുപാട് നന്ദിയോട് ദൈവമുമ്പാകെ നിൽക്കുന്നു. 13 വർഷമായിട്ട് ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ഏതാണ്ട് 10 വർഷമായിട്ടാണ് ഇതിന്റെ ചുമതലയിലേക്ക് എനിക്ക് കടന്നു വരാൻ തക്കൊണ്ട് സാധിച്ചത്. അപ്പൊ എന്നീ യൗസലിസ് മനസ്സുകൊണ്ട് ഇതിന്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആമുഖത്തിൽ ഒരു സന്ദേഹമായിരുന്നു. കാരണം അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ ആഴ്ചയിലും സംഘടിപ്പിക്കുക, മുടങ്ങാതെ. രണ്ടാമത്തെ കർണാതിരൂപ വിൽസനച്ചനൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ്. 2-3 വർഷമായിട്ട് നടത്തിക്കൊണ്ടു പോകണം. രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, പ്രസംഗിക്കാൻ ആരെങ്കിലും എവിടെയെങ്കിലും ഏൽപ്പിക്കുമ്പോൾ ആ ആൾക്ക് ആ സമയത്ത് സംബന്ധിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാനിപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങളുള്ളത് കൊണ്ട് ആദ്യം ഒരു ഭാരമായി വന്നെങ്കിലും, പക്ഷെ ഇന്ന് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായിട്ട് അതിനെയൊക്കെ കണ്ടത്, ആ അവസരങ്ങളിലൊക്കെ ദൈവം നന്നായിട്ട് നടത്താനുള്ള കൃപ ചൊരിഞ്ഞു തന്നു എന്നുള്ളതാണ്. അതോടൊപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോട് ഓർക്കാനുള്ളത് പ്രിയപ്പെട്ട ഐസക്കച്ചനും ഇതിൽ സംബന്ധിക്കുന്നുള്ളതാണ്. കാരണം ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അച്ഛൻ ഇന്ന അച്ഛൻ എല്ലാത്തിനും പ്രസംഗിക്കണമെന്ന് പറയുമ്പോൾ ഐസക്കച്ചനും വി സി വർഗീസച്ചനും ഒക്കെ റെഡിയാണ് പ്രസംഗിക്കാൻ. അത് വലിയൊരു മുതൽക്കൂട്ടാണ്. അതോടൊപ്പം തന്നെ മാമനച്ചന് വളരെ ഭംഗിയായിട്ട് ഇതൊക്കെ ക്രമീകരിക്കുന്നു. അതുപോലെ സക്കറി അറമ്പാച്ചന്, തമ്പാനച്ചൻ, ഇവരൊക്കെ നിരന്തരമായി, സാലിക്കൊച്ചമ്മയാണെങ്കിലും ഇവരൊക്കെ നിരന്തരമായി ഇതിൽ സംബന്ധിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ, പല അച്ഛന്മാരും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അത്രയും പേരെ സ്ഥിരമായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് ഞാൻ പേരോർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിന്റെ ഈ പ്രവർത്തനയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ എനിക്ക് തോന്നി ഭദ്രാസനത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ഒരു കൂട്ടായ്മയല്ല. ബാക്കി MMBS അല്ലെങ്കിൽ മറ്റ് പല പ്രസ്ഥാനങ്ങളൊക്കെ നിരന്തരമായി നല്ല രീതിയിൽ നടക്കുന്നുണ്ടെങ്കിലും എല്ലാ ആഴ്ചയും ഈ 13 വർഷമായിട്ട് ഒരൊറ്റ ആഴ്ച മാത്രമേ ഇത് മുടങ്ങിയിട്ടുള്ളൂ. അന്ന് ഫോണിന്റെ ഒരു ടെക്നിക്കൽ പ്രോബ്ലം വന്നുകൊണ്ട് മാത്രം മുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഇന്ന് വരെ ഈവൻ കട്ടാന് പോയച്ച് പോലും ഇത് മുടങ്ങാതെ നടക്കുന്നു. മുടങ്ങാതെ നിരന്തരം ആളുകൾ ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. എന്റെ സീനിയറായിട്ടിരിക്കുന്ന ആളുകളുണ്ട്, ബേവിച്ചാനും ഒക്കെ തുടക്കം മുതലേ ഇതിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി സ്ഥിരമായിട്ടില്ലാത്ത സീനിയറായിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട്. വാസ്തവത്തിൽ ഇതൊരു ഹൗസ് വിസിറ്റ് പോലെ ഞങ്ങളുടെ അച്ഛന്മാരുടെ. കാരണം എല്ലാ വീടുകളിലും ഇത് കയറി ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ളവരും ഹോസ്പിറ്റലിലൊക്കെ ജോലി ചെയ്യുന്നവരും രോഗികളായിട്ടിരിക്കുന്നവരും ഒക്കെ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ ഹോസ്പിറ്റലിലൊക്കെ ഇവർ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കേൾക്കാം ഹോസ്പിറ്റലിലെ സംസാരങ്ങളൊക്കെ. അപ്പം മെഡിസിൻ ഇടാതെ ഇതൊക്കെ പറഞ്ഞ് കേൾക്കാൻ അത്രമാത്രം ഒരുപാട് എല്ലാ ഇതുവരെ ഒരു ആഴ്ച പോലും 150 കുറഞ്ഞ് ഫോൺ കോളുകൾ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. അതിൽ കൂടുതൽ 150 ഫോണുകൾ ഇതിനകത്ത് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് പരിശുദ്ധ ബാവാതിരുമനസ്സിന് ഇതിനറിയാൻ. കാരണം എനിക്ക് തോന്നുന്നു മെത്രാപോലിത്തയായിട്ട് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുള്ള ആളാണ് പരിശുദ്ധ തിരുമേനി. എന്ന് തിരുമനസ്സുകൊണ്ട് ഈ അമേരിക്ക വന്നാലും 1-2 പ്രാവശ്യം വരുന്ന സമയങ്ങളിൽ ഈ പ്രയറിൽ ജോയിൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് അഭിമാനമുണ്ട് ഇതിന്റെ 13th ആനിവേഴ്സറി നടത്തുമ്പോൾ പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നുള്ളത്. അപ്പൊ ഇന്ന് ഈവാന തിരുമനസ്സുകൊണ്ട് ചുമതല ഏറ്റെടുത്തപ്പോൾ എത്ര തിരക്കായിരുന്നാലും തിരുമേനി വളരെ താല്പര്യത്തോടെ ഈ ശുശ്രൂഷ കാണുകയും പക്ഷെ പിതാക്കന്മാർ കാണിക്കുന്ന ആ ഒരു താല്പര്യമാണ് എന്നെ പോലുള്ള ആളുകൾക്ക് ഇതിന്റെ പ്രവർത്തിക്കാനുള്ള വലിയ ഊർജ്ജം എന്ന് പറയുന്നത്. വളരെ ഗൗരവത്തോട് ഈ മനസ്സുകൊണ്ട് ഇതിനെ കാണുകയും എവിടെയായിരുന്നാലും ജോയിൻ ചെയ്യുകയും ഇതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ മനോജ് ഇത് റെക്കോർഡ് ചെയ്യുന്നു, അത് സാമ്പോൽ ജോണ് ഇത് റെക്കോർഡ് ചെയ്ത് വെബ്സൈറ്റിൽ ഇടുന്നു. കഴിഞ്ഞ 10-13 വർഷമായിട്ട് മനോജ് ഇതിന്റെ പിന്നിൽ, നാസയെ ജോലിയാണെങ്കിലും ആ സമയം മാറ്റിവെച്ചുകൊണ്ട് ഇതിനു വേണ്ടി, അങ്ങനെ ഒരുപാട് കുറച്ച് ആളുകളുടെ നിരന്തരമായ താല്പര്യവും സമർപ്പണമാണ് ഈ ശുശ്രൂഷ ഒരിക്കലും മുടങ്ങാതെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു യോഗത്തില് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകൾ 200-300 ആളുകളിൽ കൂടുതൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്ന് എന്റെ ബോധ്യം. പ്രത്യേകിച്ച് പരിശുദ്ധ പിതാവോട് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. അമേരിക്കയിലും കാനഡയിലും നോർത്ത് ഈസ്റ്റിലും ഒക്കെ ധാരാളം ജനങ്ങൾ ഇതിനകത്ത് സംബന്ധിക്കുന്നു. ഇവരുടെയൊക്കെ പരിശുദ്ധ തിരുമനസ്സുകൊണ്ട് സംസാരിക്കപ്പെടും, ഇവരൊക്കെ കേൾക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. എല്ലാവരുടെയും പേരിൽ പരിശുദ്ധ പിതാവിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയിൽ വന്ന ഒരു നിമിഷം പോലും, കഴിഞ്ഞ ദിവസം ഉറങ്ങാൻ പോലും സമയം കിട്ടില്ലെന്ന പിതാവ് പറഞ്ഞത്, ആ വളരെ വളരെ ഒരു ആളുകൾക്ക് വിശദീകരിക്കാവുന്നതിലപ്പുറമുള്ള ഒരു ടൈറ്റ് സ്കെഡ്യൂളാണ്. അത്ര ടൈറ്റ് സ്കെഡ്യൂളിനടക്കും ഈ ഒരു പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം തിരുമേനി വന്നപ്പോൾ ഞാൻ ക്ഷണിച്ചില്ല. കാരണം എനിക്കറിയാം ഒരുപാട് തിരക്കിനടക്കെ ഞാനിവിടെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ച ശ്രീപാൽ സജീവച്ചൻ അത് ക്രമീകരിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. തിരുമനസ്സുകൊണ്ട് കൃത്യമായിട്ട് ജോയിൻ ചെയ്യുന്നു. ഇപ്പോഴും വാസ്തവത്തിൽ യാത്രയിലായിരുന്നു. ആ യാത്രക്കിടയിലും ഇതിന് സമയം കണ്ട് ജോയിൻ ചെയ്യാൻ തക്കോണം താല്പര്യം കാണിച്ചതിൽ ഒരുപാട് സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. സാധാരണ ഞാനൊരു ബൈബിൾ വേഴ്സ് പറഞ്ഞാണ് കാര്യങ്ങൾ പറയാനുള്ളത്, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. തിരുമനസ്സുകൊണ്ട് ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴെ ഒരു സുവിശേഷ ഗീതങ്ങളിൽ അനുതാപത്തിന്റെ ഏതാനും ഈരടികൾ ദൈവസ്ഥാനം സമർപ്പിച്ചതിന് ശേഷം പരിശോധിച്ചതാകൊണ്ട് നമ്മളെ അനുഗ്രഹവാക്കൾ പറഞ്ഞ് നമ്മളെ ധന്യമാക്കുന്നതായിരിക്കും. സാധാരണ നമ്മൾ പാടാറുള്ള എന്നുടെ യോനെ നീ എന്നെ കൺമണി മുകൾ കാത്തിരണം എന്നുള്ള ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പിതാവിന്റെ ശബ്ദം കേൾക്കാം.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണമേ
സമയത്ത് പരിശുദ്ധ പിതാവിനെ അനുഗ്രഹ വാക്കുകൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോട് ആദരവ് പ്രസാദം ചെയ്യുന്നു. തിരുമേനി കേൾക്കാവല്ലോ അല്ലേ?
അഞ്ചു മിനിറ്റ് വേണേ കേൾക്കാം ഒരു പാട്ടിടെ പാടും. നമുക്ക്
ഞാന് പറഞ്ഞാച്ചാ ഞങ്ങളൊരു വീടിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുക. ഭാഗത്തോട്ട് ഒരു രോഗിയെ കാണാൻ വന്നതാണ്. അകത്തോട്ട് കയറുകയാണ്. ഒരു അഞ്ചു മിനിറ്റ് ഒരു പാട്ടോടെ പാടി ഞാൻ അകത്തിരുന്നോളം പറഞ്ഞോളാം.
ഒരു കുഴപ്പമില്ല,
അങ്ങനെ ചെയ്തോളാം. Yeah.
പ്രിയക ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രാർത്ഥനാ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന അഭിനന്ദ്യ തിരുമേനി വൈദിക ശ്രേഷ്ഠരെ, സഹോദരി സഹോദരങ്ങളെ, വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുവാനിടയായത്. വളരെ ദീർഘവീക്ഷണത്തോടുകൂടെ ആരംഭിച്ചതായ ഈ പ്രാർത്ഥനാ സംഗമം ഇന്ന് 13 വർഷത്തിന്റെ വാർഷികം ആഘോഷിക്കുന്നു കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. 13 വർഷമായി എല്ലാ ബുധനാഴ്ചയും ഉച്ചസമയത്ത് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ സംഗമം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ, കാനഡയുടെയും വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുവാൻ കുറെ ഏറെ പേരെ കിട്ടുന്നു. 100-300 പേരോളം ഇതിനകത്ത് എപ്പോഴും ഭാഗമാക്കാകുന്നു എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യവും ഇതിന്റെ സ്വാധീനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഇതിനെ ആരംഭിച്ചതായ അഭിനന്ദ്യ യൗസേബ്യ സുരിമേനിയെയും അതുപോലെ ഇന്നും ഇതുവരെയും ഇത് നടത്തിക്കൊണ്ടുപോകുന്നതായ വൈദിക ശ്രേഷ്ഠരെയും ഇതിൽ ഭാഗമാക്കാകുന്ന എല്ലാവരെയും പ്രത്യേകമായി നാം ഇന്ന് അനുമോദിക്കുകയാണ്. മലങ്കര സഭയുടെ ഒരു വലിയ അഭിമാന സ്ഥാപനമാണിത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഭയ്ക്ക് ചെയ്യാവുന്നതായ ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ശുശ്രൂഷകളിൽ ഏറ്റവും ഫലപ്രദമായി നടക്കുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാം പള്ളികളില്, നാട്ടിലാണെങ്കിൽ പള്ളികൾ വെള്ളിയാഴ്ചയും മറ്റും പ്രാർത്ഥനാ സംഗമങ്ങളുണ്ട്, സ്ത്രീ സമാജത്തിന്റെ നേതൃത്വത്തിലുമൊക്കെ. അവിടെ അത് കുറെ കൂടെ എളുപ്പമാണ്. ആളുകൾ അടുത്തടുത്ത് താമസിക്കുമ്പോൾ അവർക്ക് വരികയും സംബന്ധിക്കുകയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ആ ഒരു പരിമിതികളെല്ലാം ഉള്ള സമയത്ത് എല്ലാ വിശ്വാസികളും ഇത് താല്പര്യമുള്ളവരൊക്കെ വിവിധ സ്റ്റേറ്റുകളില്, അതുപോലെ വിവിധ രാജ്യങ്ങളിലെ ഒക്കെ സംബന്ധിക്കുകയും അവർക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ പ്രാർത്ഥനാ യോഗത്തിൽ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇത് സംബന്ധിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസമാണെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. വിവിധ തരത്തില് പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുകയും വിവിധ തരത്തിലുള്ളതായ സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് ഓരോരുത്തർക്കും അവരവരുടേതായ സാഹചര്യങ്ങളിലെ മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിലുള്ള ദൈവവചന സന്ദേശം ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. ഇന്നത്തെ ഈ പ്രാർത്ഥനാ യോഗത്തിൽ നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:13 നമുക്കെല്ലാവർക്കും പരിചിതമായ ഭാഗമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിന് പിന്നെ കൊള്ളുന്നതല്ല എന്ന. വളരെയധികം പ്രാവശ്യം ഈ വാക്യത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചിന്തിച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനായിട്ട് അന്ന് അത് കേട്ട ജനങ്ങൾക്ക് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ആർക്ക് സാധിച്ചാലും ഇല്ലെങ്കിലും 2000 വർഷം കഴിഞ്ഞിട്ടും ആ വാക്യത്തിന് ഇന്നും വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് പറഞ്ഞത് കേട്ട അപ്പോസ്തോലന്മാരുണ്ട്, അവിടെ നിന്ന് ജനങ്ങളുണ്ട്. ഇവരൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് ഭൂമിയുടെ ഉപ്പാകുന്നതെന്ന് ചിന്തിച്ച് അല്പം ചിന്താപുരരായിട്ടുണ്ട് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് അതേ സമയത്ത് ക്രിസ്ത്യാനികളോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമുക്ക് ഈ വാക്യം വളരെയധികം ശ്രദ്ധേയമാണ്. കർത്താവ് പറയുന്നത് കേവലം തന്നെ അനുഗമിക്കുന്ന ആളുകളെ മാത്രമല്ല, ഭൂമിക്ക് ലോകത്തിന് രസം വരുത്താൻ കഴിയുന്ന ആരും ദൈവത്തിന്റെ സന്നിധിയിൽ ഉപ്പായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഉപ്പുരസം എന്ന് പറയുന്നത് ഇല്ലാതെ വന്നാൽ ആ ഉപ്പിനോണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നാൽ അതിന്റെ സ്വാധീനം എത്ര മാത്രമാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം കർത്താവ് പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഉപ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു എലമെന്റാണ്. ആ എലമെന്റ് ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു അളവ് ഒരു കിലോയോ അല്ലെങ്കിൽ ഒരു ലിറ്ററോ സാധനം അത് മുഴുവനും രുചിച്ചു വരുവാനായിട്ട് ഉപ്പെന്ന് പറയുന്ന ആ ചെറിയ എലമെന്റിന്റെ വളരെ ചെറിയൊരു പാർട്ട് മതി. അപ്പോ വളരെ ചെറിയൊരു പാർട്ട് കൊണ്ട് ആ മുഴുവൻ ലംബ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു സമൂഹം മുഴുവനും അത് പുളിച്ചു വരികയാണ്. ഇത് ഞാൻ ഓർത്തത് മറ്റൊന്നുമല്ല, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് അന്ന് 12 ആളുകൾ ഒരുമിച്ച് ചേർന്ന ഒരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിന് ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ലോകത്തിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകത്തിലുള്ള അനേക പ്രസ്ഥാനങ്ങൾ മുഴുവനും നടത്തുന്നത് ക്രിസ്ത്യൻസാണ്. നമുക്കറിയാം ഇന്ത്യയിൽ മാത്രമായിട്ടാണെങ്കിലും ഏതാണ്ട് ആകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 30-35% സ്ഥാപനങ്ങളെല്ലാം ക്രിസ്തീയ സമൂഹമാണ് നടത്തുന്നത്. ഇന്ന് ഉള്ള ലോക രാഷ്ട്ര നേതാക്കളെല്ലാം തന്നെ ക്രിസ്തീയ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളവരാണ്. ഞാൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഡൽഹിയിൽ ചെന്നപ്പോൾ അവിടുത്തെ ഇപ്പോൾ മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്, സ്മൃതി ഇറാനി എന്ന് പറയും. അവരെ കാണാൻ അവിടെ പോയപ്പോൾ മൈനോറിറ്റി റൈറ്റ്സിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മൈനോറിറ്റി പേഴ്സിക്യൂട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങള് നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നതൊക്കെ ഞാൻ അവരുടെ സ്മരണ അവരോട് പറയുകയുണ്ട്. അപ്പോൾ അവർ തന്നെ പറയുന്നത് മൈനോറിറ്റി റൈറ്റ്സിന് ഞങ്ങൾ ഒരിക്കലും എതിരല്ല, മൈനോറിറ്റി റൈറ്റ്സ് കീപ്പ് ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ഒരു അസിസ്റ്റന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് മന്ത്രിയായിരുന്ന ജോൺ ബിർള, അത് വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു കാതലിക് മെമ്പറാണ്, അദ്ദേഹവും കൂടിയുണ്ട്. അപ്പൊ അവര് പറയുന്നത് വി കനോട്ട് ഡു ഇറ്റ്, മൈനോറിറ്റിക്കെതിരായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒക്കുകയില്ല. കാരണം സ്മൃതി ഇറാനി പറഞ്ഞത് ഐ മിസെൽഫ് ഈസ് ട്രെയിൻഡ് ഇൻ എ കോൺവെന്റ് സ്കൂൾ എന്നാ പറഞ്ഞത്. അപ്പോ പക്ഷെ അവരുടെ പറയുന്നത് ഞങ്ങളുടെ സമൂഹത്തിൽ തന്നെയുള്ള ചില തീവ്രവാദ സംഘടനകളുണ്ട്, അവര് നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടാത്ത ആളുകളാണ്, അവരിങ്ങനെ ഒറ്റപ്പെട്ടതായ ആക്രമണങ്ങൾ പലയിടത്തും നടത്തുന്നതായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ട്. ശരിയാണ്, പക്ഷെ അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പോളിസി അല്ല അത് എല്ലാവരെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോട്ടെ, ആ പൊളിറ്റീഷ്യനിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോ വളരെ ചെറിയ ഒരു സമൂഹമാണ് ക്രിസ്ത്യാനികളെങ്കിലും ഈ ചെറിയ സമൂഹത്തിന് ലോകത്തെ മുഴുവനും രസമുള്ളതാക്കി തീർക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ടോപ്പിൽ നിൽക്കുന്നതായിരിക്കുന്ന എല്ലാ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചവരാ. അപ്പോ അതൊക്കെ ഒരു വലിയ സ്വാധീനമാണ്. അതുപോലെ തന്നെ അവരുടെ പിന്നെ നിരന്തരമായ ക്രിസ്ത്യാനികളുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരും ആരാധനയും അല്ലെങ്കിൽ അതുപോലെയുള്ളതായിരിക്കുന്ന കേന്ദ്രങ്ങളും സംരക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരിക്കലും ക്രിസ്ത്യാനികളുടെ എന്നുള്ളതല്ല, ഒരാരാധനാ സ്ഥലങ്ങളും നശിപ്പിക്കരുതെന്നുള്ളത് ഒരു ദൈവ അവബോധം അവരുടെയൊക്കെ മനസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ക്രിസ്ത്യാനികൾക്ക് വളരെ പങ്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യ സമൂഹത്തിന് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയ കാര്യമാണ് ക്രിസ്തീയമായ ആദർശങ്ങള് പാലിക്കുക എന്നുള്ളത്. നമ്മള് ഈ എപ്പോഴും നമ്മൾ തന്നെ ഓർക്കേണ്ടത് നമ്മളെ കൊണ്ട് ലോകത്തിന് വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന സമൂഹമാണ്. എന്നാൽ അതേ സമയത്ത് കാരമില്ലാത്ത ഉപ്പായിട്ട് നമ്മൾ വെച്ചാൽ ഈ എന്താ നമ്മൾ പറയുന്നത് സാധാരണ ഭൂമിക്ക് ഭാരം എന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായിരുന്നു. അതുകൊണ്ട് വി ഹാവ് ടു തിങ്ക് അവേഷ്യസ് വെദർ വി ആർ റിയലി റിയൽ സോൾട്ട് വിച്ച് ഹാസ് ദ പവർ ടു ടേസ്റ്റ് മേക്ക് ടേസ്റ്റ് ദ അതർ തിങ് അതർ പീപ്പിൾ ഓൺ ദി വേൾഡ്. ലോകത്തിലുള്ള എല്ലാവർക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും ഒക്കെ ഈ രുചി കൊടുക്കാൻ പറ്റുന്ന ആളാണോ? ഉദാഹരണമായിട്ട് ഒരു 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 ഫ്രെയിം അല്ലെങ്കിൽ ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ ഒരു ക്രിസ്ത്യാനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന് ക്രിസ്തീയമായ ആദർശങ്ങളോടുകൂടെ അവിടെ പ്രവർത്തിക്കാനും അവിടെ മറ്റുള്ള ആളുകള് ക്രിസ്തീയമല്ലാത്തതായ ഒരു ക്രിസ്ത്യാനിക്ക് ചെയ്യാൻ പാടില്ലാത്തതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ഒരു വേറിട്ട ശക്തിയായിട്ട് നിൽക്കാനും ഒരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കാനും ഒരു ക്രിസ്ത്യാനിക്ക് കഴിയണമെങ്കിൽ അവൻ ആ ക്രിസ്തീയ ജീവിത മൂല്യങ്ങൾ പാലിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലാണ് പബ്ലിക് സ്കൂളുകളിലാണ് വിടിയാലും ക്രിസ്ത്യാനികളായിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ഒരു ക്രിസ്തീയ നർച്ചറിങ് അവരുടെ വീട്ടിലുണ്ടെങ്കിൽ അതുകൊണ്ട് അവര് ജീവിക്കുന്നതായ അല്ലെങ്കിൽ അവർ പഠിക്കുന്നതായ സ്കൂളുകളിൽ വലിയ സ്വാധീനം അവർക്ക് വരുത്താൻ കഴിയും. അവരോട് ഇടപെട്ട് നിൽക്കുന്നതായ കുട്ടികളിൽ ഒരു ചെറിയ സമൂഹമാണ് ക്രിസ്ത്യാനിയെങ്കിലും ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയെ ഉണ്ടായിരിക്കാമുള്ളൂ ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒന്നേ ഉള്ളെങ്കിൽ പോലും ആ ക്ലാസ്സിൽ ഒരു 10ഓ 40ഓ 50ഓ കുട്ടികൾ ഉണ്ടെങ്കിലും ആ കുട്ടികളെ മുഴുവനും ആ വലിയ ഒരു സമൂഹത്തെ രുചിപ്പിക്കാൻ ആ ഒറ്റയാളിനെ കൊണ്ട് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുമൊക്കെ താമസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ രംഗങ്ങളിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ നമ്മുടെ നെയ്ബർഹുഡിൽ ഒക്കെ ഉള്ള ആളുകള് നമ്മുടെ ഒരു ജീവിത ശൈലി അവരുടെ ജീവിതത്തിലേക്ക് മാറ്റുവാൻ സംബന്ധിക്കും. ഒരു പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ ഒരു 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 ബ്ലോക്കില് നമ്മൾ ഒരു ക്രിസ്ത്യാനിയെ ഉള്ളൂ എങ്കിൽ തന്നെയും ആ ക്രിസ്തീയമായ ജീവിത ശൈലി അവരുടെ പ്രാർത്ഥനയും ആരാധനയും അവരുടെ അവിടുത്തെ ഇടപെടലും മറ്റുള്ളവരുടെ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റി മുഴുവനും നമ്മളാൽ രുചിക്കപ്പെടുവാനായിട്ട് സാധിക്കുമെന്നുള്ളത് എന്നെ സംശയമുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ചെറിയ ഒരു ഉപ്പാണ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പാണ്, നിങ്ങളെ 100-300 പേരേ ഉള്ളൂ. അതേസമയത്ത് ഈ 300 പേര് മുഖാന്തരമായിട്ട് എത്രയോ വലിയ ഒരു രുചിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നത്. നമ്മൾ ചെറുതായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാനുള്ളത് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ ശക്തിയാണ്. ആ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങൾക്ക് 100-300 പേർക്ക് എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം നടത്താൻ സാധിക്കുന്നത് ഒരു വലിയ റിസർവോയറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു റിസർവ് കൊടുക്കുകയാണ്. ഇത് മുഴുവനും അത് സഭയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവനുമാണ്. ദൈവം ഈ പ്രാർത്ഥന കേട്ട് ആ പ്രാർത്ഥനയുടെ ഫലമായി ലോകത്തെ രുചിപ്പിക്കുകയാണ്. അപ്പോ പ്രാർത്ഥന എന്ന് പറയുന്ന വലിയൊരു ശക്തി ഈ ചെറിയൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രയർ മീറ്റിംഗിന്റെ ഈ ചെറിയ സമൂഹത്തിന്റെ ആ ചെറിയ ശക്തി എന്ന് പറയുന്നത് ഒരിക്കലും അവഗണിക്കാവുന്നതല്ല. അത് ലോകത്തിന് മുഴുവനും ശക്തി കൊടുക്കുന്നതാ. നമ്മൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ലോകത്തില് ഈ തിന്മകള് അനേകമായിട്ട് വരുന്നു, വളരെയധികം തിന്മകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എന്താണ് ഈ ലോകം നശിക്കാതെ നിൽക്കുന്നത് എന്ന് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിലാണ് ആശ്വാസം കണ്ടുന്നത്. കേരളം കേവലം പ്രാക്ടീസിംഗ് ആയുള്ള ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് വളരെ ചുരുക്കമേ ഉള്ളൂ എങ്കിലും ആ ക്രിസ്തീയ ആരാധനാ കേന്ദ്രങ്ങളും എല്ലാം പ്രാർത്ഥനയും അങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിൽ ക്രിസ്ത്യാനികളുടേതായിരിക്കുന്ന പ്രാർത്ഥനകൾ നിരന്തരമായി പോകുന്നത് കൊണ്ട് ഈ സമൂഹം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് തോന്നാറുണ്ട്. കാരണം ഇപ്പൊ തന്നെ ഈ സമയത്ത് നമ്മൾ ഇവിടെ പ്രാർത്ഥന നടത്തുന്നു, പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നു. ഇതേ സമയം ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഭാഗങ്ങളും ഇപ്പം നമ്മുടെ ഈ സമയം ടൈം സോൺ ചേഞ്ച് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ അനേക സ്ഥലങ്ങളിൽ പ്രാർത്ഥനയുടെ സ്വരങ്ങൾ ഉയരുന്നതായ സമയമാണിത്. അപ്പോൾ അതെങ്ങനെയുണ്ട്, 24 മണിക്കൂറും അങ്ങനെയാണ്. ഈ 24 മണിക്കൂറിലും പ്രാർത്ഥനയില്ലാത്ത ഒരു സമയം പോലുമില്ല. അപ്പോ ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കാത്ത ഒരു സമയം ഈ 24 മണിക്കൂറിൽ ഒരിക്കലുമില്ല. എവിടെങ്കിലും ഏതെങ്കിലും വീടുകളിലോ ഗവൺമെന്റുകളിലോ ആശ്രമങ്ങളിലോ ഒക്കെ ലോകമെമ്പാടും ഈ ടൈം സോണിന്റെ വ്യത്യാസത്തിൽ ലോകമെമ്പാടും എപ്പോഴും പ്രാർത്ഥന ഗാനങ്ങൾ ഉയരുന്നുണ്ട്. പ്രാർത്ഥനയുടെ വലിയതായ പവർ ഉയരുന്നുണ്ട്. ഈ പവർ ആണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. അതൊരു ചെറിയ സമൂഹം അല്ലെങ്കിൽ ക്രിസ്ത്യാനി ചെറിയ സമൂഹമാണെങ്കിലും 24 മണിക്കൂറും പ്രാർത്ഥനയുടേതായ സുഗന്ധങ്ങൾ ഉയർത്തുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എന്റെ പ്രാർത്ഥന തിരുമുമ്പാ ധൂപമായി തീരും. അപ്പൊ നമ്മളൊക്കെ ഉയർത്തുന്നതായ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് സുഗന്ധമായി ഉയരുന്നത് കൊണ്ട് പിന്നെ ദൈവം തീരുമാനിച്ച ഒരു കാര്യമുണ്ടല്ലോ. ഈ പ്രളയമെല്ലാം കഴിഞ്ഞിട്ട് നോഹ ഇറങ്ങി അതിലുള്ളതായ മൃഗങ്ങളെ ബലി കഴിച്ച് ദൈവത്തിന് യാഗമർപ്പിച്ചപ്പോ ആ യാഗത്തിന്റെ സുഗന്ധധൂപം ദൈവത്തിന്റെ സന്നിധിയിലെത്തിയപ്പോൾ ഈ സുഗന്ധധൂപം ലഭിച്ചതായി ദൈവം പറയുന്നത് ഞാൻ ഇനിയും ലോകത്തെ നശിപ്പിക്കാൻ പ്രളയം ഒരു മാർഗമാക്കുകയില്ല എന്ന് തീരുമാനിച്ചത് നോഹയുടെ സുഗന്ധധൂപം ആ പ്രാർത്ഥനയാണ്. ഇതുപോലെ നമ്മൾ ക്രിസ്ത്യാനികൾ ചെറിയ ഒരു സോട്ടാണ് എങ്കിൽ പോലും ലോകത്തിന് മുഴുവനും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും സമൃദ്ധിയും ഉണ്ടാകുവാൻ നമ്മുടെ ചെറിയ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. കാരണം ഉപ്പാണെങ്കിലും ഒരു വലിയൊരു ഒരു ബൾക്കായിരിക്കുന്ന ഒന്നിനെ രുചിപ്പിക്കാൻ ഒരു ചെറിയ തരി ഉപ്പ് മതി. ഒരു ചെറിയ തരി ഉപ്പ് കൊണ്ട് ഒരു ബൾക്കായിരിക്കുന്ന ഡഫിനെ രുചിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ അത് നമ്മുടെ അതിനകത്ത് ഒരു ചെറിയ അല്പം ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം മുഴുവൻ ഉപ്പുരസമായി കുടിക്കാൻ നമുക്ക് പ്രയോജനമായി എന്ന് പറയുന്ന പോലെ ലോകത്തിന്റെ മുഴുവനായിരിക്കുന്നതായ ഇന്നത്തെ ജീവിതത്തിനും വളർച്ചയ്ക്കും കാരണമായിരിക്കുന്നതുകൊണ്ട് ആയിരിക്കുന്നത് 24 മണിക്കൂറോ ആയിരിക്കുന്ന ഈ 24 മണിക്കൂറിലും പല പല ടൈം സോണുകൾ പല ആളുകളും കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഉയരുന്നത് കൊണ്ട് ദൈവം ഈ ലോകത്തെ കാത്തു സംരക്ഷിക്കുന്നു അത് എന്നുള്ളതായ വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കരുത്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി റിയൽ തിങ്. അതൊരു സത്യമാണ്, അതായത് ഒരു മിഥ്യയല്ല. ഇങ്ങനെ ഉണ്ടാവും, നിങ്ങൾ നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം പ്രയോജനകരമായി പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്താനായിട്ട് ആവശ്യമായിരിക്കുന്ന ഒരു ഘടകമാണ്, ആവശ്യമായിരിക്കുന്ന ഒരു അവസരമാണ്, സന്ദർഭമാണ് എന്നുള്ളത് നമ്മളെല്ലാവരും ഓർത്തിരിക്കണം. അതുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാവരും നമ്മുടെ ബലഹീനമായ വാക്കുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ബലഹീനമായ അധരങ്ങൾ കൊണ്ട് ദൈവത്തിന് നൽകുന്നതായ സ്തുതിയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ സസ്റ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതായി ഉത്തമമായ ബോധ്യത്തോടുകൂടെ ഇതിൽ സംബന്ധിക്കുന്നവർ പ്രവർത്തിക്കണമെന്നുള്ളതാണ് എനിക്ക് പ്രത്യേകമായി നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു പ്രാർത്ഥനായോഗം ലോകത്തിന് മുഴുവനായിട്ട് പ്രകാശം പരത്തുവാനായിട്ട് രുചി വരുത്തുവാൻ കാരണമുള്ളത് അത്. ഇതിന് ആത്മാർത്ഥമായി എല്ലാവരും സഹകരിക്കുകയും ഇതിനകത്ത് പ്രവർത്തിക്കുന്നവർ ഞങ്ങളുടെ ഈ ചെറിയൊരു പ്രാർത്ഥനയുടെ ശബ്ദമാണ് ഈ ലോകത്തെ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ കരുണയ്ക്ക് കാരണമായി തീരുന്നത് എന്നുള്ളതായ ആ ഉൾബോധ്യത്തോടുകൂടെ ഈ പ്രാർത്ഥനയെ സംബന്ധിക്കണം. പിതാക്കന്മാര് അനേകമായിരിക്കുന്ന പ്രാർത്ഥനകൾ എഴുതുമ്പോൾ അത് വളരെ ദീർഘമായ പ്രാർത്ഥനകൾ നമുക്ക് എഴുതുമ്പോൾ എന്തിനാണ് അത്രയും സമയം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അലക്സാണ്ടർ ഷ്മേമാൻ എന്ന് പറയുന്ന ബൈസന്റൈൻ ഓർത്തഡോക്സ് വേദശാസ്ത്രം ഞാൻ പറയുന്നത് എന്താണ്, എവരി പ്രയർ സാങ്ക്ടിഫൈസ് ദ ഹോൾ, എവരി പ്രയർ സാങ്ക്ടിഫൈസ് ദ വേൾഡ്. ഓരോ പ്രാർത്ഥനയും, അത് ഉദാസിയാണെങ്കിലും കൊള്ളാം, പ്രാർത്ഥനയാണെങ്കിലും കൊള്ളാം, പാട്ടുകളാണെങ്കിലും കൊള്ളാം, എവരി പ്രയർ സാങ്ക്ടിഫൈസ് ദ വേൾഡ് എന്നുള്ളതാണ്. അത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ചിന്തയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ലോകത്തെ മുഴുവനും എപ്പോഴും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ഈ ലോകത്തിന്റെ നാശം, ഈ ലോകത്തിൽ ഇത്രയും എല്ലാം വലിയ തിന്മകൾ, രാജ്യങ്ങൾ രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ ഭവനങ്ങൾ ഭവനങ്ങളുമായിട്ടും പ്രദേശങ്ങൾ പ്രദേശങ്ങളുമായിട്ടുള്ള വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും യുദ്ധവും ക്ഷാമവും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇതിനെയെല്ലാം കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ദൈവത്തിന്റെ കരുണ എന്നാലും ഇപ്പോഴും മനുഷ്യനെ തുടരുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. അതുകൊണ്ട് വി ആർ നോട്ട് ഇൻസിഗ്നിഫിക്കന്റ്, വി ആർ വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺസ് ഇൻ ദിസ് വേൾഡ്, വി ആർ വെരി വാല്യുബിൾ പേഴ്സൺസ് ഇൻ ദിസ് വേൾഡ്, വി ആർ വെരി കമ്മിറ്റഡ്. സോ വി ഹാവ് ടു ബി കമ്മിറ്റഡ് പേഴ്സൺസ് ആൻഡ് വി ഹാവ് ടു കമ്മിറ്റ് അവർ പ്രേയേഴ്സ് ആൻഡ് അവർ വർഷിപ്പ് സോ ദാറ്റ് ഗോഡ് മേ ഷോ മേഴ്സി ടു ഓൾ ദ പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. ലോകത്തിൽ മുഴുവൻ നമുക്ക് നമ്മളെല്ലാവരും ഒരു പിതാവിന്റെ മക്കളാണ്, നമുക്കറിയാം. ദൈവം തമ്പുരാൻ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചുള്ളൂ, അത് കഴിഞ്ഞിട്ട് ആ മനുഷ്യനിൽ നിന്നാണ് ഭൂലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ജനിച്ചത് എന്ന് നമുക്കറിയാം. ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞ് വേറൊരു ആദാമിനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അപ്പൊ ആദാമിന്റെ മക്കളാണ് നമ്മളെങ്കിൽ നമ്മളെല്ലാവരും പരസ്പരം സഹോദരങ്ങളാണ്. ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വങ്ങളിലുള്ളത്. അപ്പോ മനുഷ്യനായി ജനിച്ചിട്ടുള്ള ഏവർക്കും ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരർത്ഥത്തിൽ ദൈവിക സ്വരൂപത്തിലുള്ളവരാണ്. ആ ദൈവിക സ്വരൂപത്തിലുള്ളത് നമ്മളെല്ലാവരും പരസ്പര സഹോദരങ്ങളാണ്, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും. എന്റെ സഹോദരൻ നീ അല്ല എന്ന് ഒരുത്തൻ പറഞ്ഞാൽ പോലും അവൻ നിന്റെ സഹോദരനാണ്. നിനക്കത് നിഷേധിക്കാൻ സാധ്യമല്ലാത്ത ഒരു കാര്യം. ലോകത്തിൽ ഒരു മനുഷ്യനും എന്റെ സഹോദരനല്ലെന്ന് പറയാനായിട്ട് ആർക്കും കഴിയേ. എല്ലാവരും സഹോദരന്മാരാണ്. ദൈവമാണ് നിശ്ചയിച്ച് ദൈവം നിശ്ചയിച്ചു നമ്മളെ എല്ലാവരും സഹോദരന്മാരാക്കാൻ. അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല. ഞാൻ എത്ര നിഷേധിച്ചാലും ഉഗാണ്ടയിൽ താമസിക്കുന്നവരാണെങ്കിലും അട്ടപ്പാടി താമസിക്കുന്നവരാണെങ്കിലും കേരളത്തിലുള്ളവരാണെങ്കിലും അമേരിക്കയിലുള്ളവരാണെങ്കിലും കാനഡയിലുള്ളവരാണെങ്കിലും എല്ലാ മനുഷ്യരും സഹോദരങ്ങളാണ്. ദൈവം അങ്ങനെ സഹോദരൻ ആക്കിയിരിക്കാൻ, ആ സഹോദരൻ ആക്കിയിരിക്കുന്നതായ അവസ്ഥയെ ഡിനൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഡിനൈ ചെയ്തുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇരുട്ടിനെ വെളിച്ചമാണെന്ന് നമ്മൾ പറയുന്നതേ ഉള്ളൂ. നമ്മളത് ഒരിക്കലും അതിനെ ഡിനൈ ചെയ്യാനൊക്കില്ല. ദാറ്റ് ഈസ് ദ റിയാലിറ്റി. അങ്ങനെ ഒരു റിയാലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ സപ്പോർട്ടുകളും നമ്മുടെ എല്ലാ തരത്തിലുള്ളതായ കാരുണ്യ പ്രവൃത്തികളും എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളണം. ഒരു മനുഷ്യനെ പോലും നമ്മുടെ സന്നിധി മാറ്റി നിർത്താനൊക്കില്ല. മതത്തിന്റെ പേരിലോ വർഗത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ ആ ജാതിയുടെ പേരിലോ ഒന്നും ഒരു മനുഷ്യനെ നമുക്ക് മാറ്റി നിർത്താനൊക്കില്ല. അവരെല്ലാം ഏക പിതാവാം ദൈവത്തിന്റെ മക്കളാണ്. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പൊ അവരെ വിവിധങ്ങളായിരിക്കുന്ന പല പ്രവാചകന്മാരും മുഖാന്തരവും പല സാഹചര്യങ്ങളും മുഖാന്തരവും അവരെ വിവിധ മതങ്ങളിലോ അല്ലെങ്കിൽ വിശ്വാസത്തിലോ ഒക്കെ പോയിന്നിരിക്കാം. പക്ഷെ അവര് നമ്മളെ എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു ഘടകം വിശ്വാസമല്ല, നേരെ മറിച്ച് ദൈവ സൃഷ്ടിയിലെ സഹോദരങ്ങളാണെന്നുള്ളതാണ് നമ്മുടെ ആ അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി വർണ്ണവർഗ വ്യത്യാസമന്യേ സർവ്വ സഹോദരങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മുടെ ജന്മനാ ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്വമാണ്. അതല്ലാതെ നമ്മുടെ ഒരു ഔദാര്യമായിട്ടല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോ മറ്റുള്ളവർക്ക് വേണ്ടി സഹായം നൽകുന്നതോ. നമ്മൾ ഔദാര്യമല്ല, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി, വി ഹാവ് ടു. അതുകൊണ്ടാണ് ആ ഏദൻതോട്ടത്തിന് വെച്ച് ചോദിക്കുന്നത് അല്ലെങ്കിൽ വെളിയിൽ ചോദിക്കുന്ന ചോദ്യം, നിന്റെ അനുജനായ ഹാബേൽ എവിടെയെന്ന് കായിനോട് ചോദിക്കുമ്പോൾ ഇന്ന് നമുക്കത് മനസ്സിലായിട്ടില്ല. പക്ഷേ ദൈവം ചോദിച്ചത് വേറൊന്നുമല്ല, മനുഷ്യവർഗം മുഴുവനും നിന്റെ സഹോദരനാണ്. ഹാബേൽ യാഗമർപ്പിച്ചു, നീയും യാഗമർപ്പിച്ചു, പക്ഷേ ഹാബേൽ നിന്റെ അനുജനാണ്. യാഗം സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, നിനക്ക് അവന്റെ മേൽ കൈവെപ്പാൻ അധികാരമില്ല. അതുകൊണ്ട് ലോകത്തിൽ എല്ലാ മനുഷ്യരും നമ്മുടെ സഹോദരങ്ങളാണ്. നിന്റെ അനുജനായ ഹാബേൽ ഇവിടെയെന്ന് ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യനെ കുറിച്ചും നമ്മൾ ഓരോരുത്തരോടും ദൈവം തമ്പുരാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്റെ അനുജനായ ഹാബേലിനെ ഞാൻ സംരക്ഷിക്കുന്നു എന്ന് പറയാനാണ്, കായിനെ അല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നുകളഞ്ഞു എന്നല്ല. എന്റെ അനുജനായ ഹാബേലിന് വളരുവാന് വളർത്തുവാന് അവന്റെ ജീവിതത്തിന് അവന്റെ പുരോഗതിക്ക് എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യും, ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തോട് ഉത്തരം പറയാൻ എനിക്ക് നിങ്ങൾക്കും ബാധ്യതയുണ്ട്. കാരണം നാം എല്ലാവരും ഒരു ചെറിയ ഉപ്പായിട്ട് അല്ലെ ഉപ്പുകല്ലായിട്ട് ലോകത്തെ മുഴുവനും പൊളിപ്പിക്കാനുള്ള, നമ്മുടെ സഹോദരങ്ങളെ മുഴുവനും പ്രപഞ്ചത്തെ മുഴുവനും സസ്റ്റെയിൻ ചെയ്യാനുള്ള ആളുകളാണ് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് നാം ആരും കുറവുള്ളവരല്ല, നാം ആരും അൺഇമ്പോർട്ടന്റ് അല്ല. വി ആർ വെരി ഇമ്പോർട്ടന്റ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. വി ആർ വെരി ഇമ്പോർട്ടന്റ് പീപ്പിൾ ഇൻ ദിസ് വേൾഡ്. വി ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. സോ വി ഹാവ് ടു മേക്ക് അതേഴ്സ് ടേസ്റ്റ്ഫുൾ. അതിനായിട്ട് നമ്മുടെ ഈ പ്രാർത്ഥനാ യോഗങ്ങൾ എന്നും തുടർന്ന് ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
പരിശുദ്ധ ബാബാ തിരുമേനി, അഭിനന്ദനായ ഇവാനിയസ് തിരുമേനി, വന്യവൈദിക സഹോദരങ്ങളെ, പ്രഭാതത്തിലെ സൂര്യരശ്മികൾ ഒരു മനുഷ്യന് നൽകുന്ന ഉത്തേജനം എപ്രകാരമാണോ, അതുപോലെ ശക്തമായ ചില പ്രകാശരശ്മികൾ ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ പ്രധാന ഉദ്ദേശം, ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഉദ്ദേശം, നമ്മളെല്ലാം പ്രിയ ഒരുപോലെ സഹോദരങ്ങളാണെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉദ്ദേശശുദ്ധി, ഈ മൂന്ന് വിഷയങ്ങൾ വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 5:13 ഒരു വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് നമുക്ക് അനുഗ്രഹീതമായ ഒരു പ്രഭാഷണം, ഒരു സന്ദേശം നൽകിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതിന്റെ 13 അതിന്റെ ആഘോഷത്തെക്കാൾ ഉപരി ഒരു ശാക്തീകരണമാണ് പരിശുദ്ധ പിതാവ് വാക്കിലൂടെ നൽകിയത്. ഞാൻ തിരുമേനിയോടൊപ്പം ഇതിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വാക്കിലും തിരുമേനിയുടെ ശബ്ദത്തിന്റെ ശക്തിയും ഓരോ വാക്കിലും ഉണ്ടാകുന്ന അർത്ഥവും അത് ഇരട്ടിയായി ഇരട്ടിയായി കടന്നു വരുന്നത് ഞാൻ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ തിരുമനസ് ഹ്യൂസ്റ്റണിലെ വൈദികർക്കും വൈദിക കുടുംബങ്ങൾക്കും നൽകിയൊരു സന്ദേശമുണ്ട്. ഇവന് പറഞ്ഞത് ഒരു ക്രിസ്ത്യാനിയുടെ ദൗത്യം, ഒരു വൈദികന്റെ ദൗത്യം, ടു പ്രേ ആൻഡ് ടു വർക്ക്. ഈ രണ്ട് കാര്യമല്ലാത്ത ഒരാള് വൈദികനാകുന്നതോ ക്രിസ്ത്യാനിയാകുന്നതോ കൊണ്ടോ പ്രയോജനമില്ല. അതുകൊണ്ട് ടു ബിക്കം എ ക്രിസ്ത്യൻ ദാറ്റ് മീൻസ് Either he has to pray or to work. ഇത് രണ്ടും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ജീവിതം വിജയിക്കപ്പെടും. ഇന്ന് ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തെന്നുകൊണ്ട് രസം വരുത്താം എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ചൊരു വിഷയം, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ആ ഭാഗത്ത് പറയുന്നത്, ഉപ്പിനെ കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും. അതിൽ ഒന്നാം ഭാഗമാണ് പരിശുദ്ധ പിതാവ് നമ്മളോട് സംസാരിച്ചത്. ഇത് കേട്ടവർക്ക്, പ്രത്യേകിച്ച് ആ പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ കേൾക്കുവാൻ കേരളത്തിൽ നിന്നും ഇന്ന് വൈദികർ ഇതിനകത്ത് ഈ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്നുണ്ട്. കാനഡയിലെയും അമേരിക്കയിലെയും കൂടാതെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇതിനകത്ത് ആളുകൾ ഭാഗമാകുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ ആധ്യാത്മിക ഊർജം ഇരട്ടിയാകുവാൻ, പ്രത്യേകിച്ച് ഒരു ഉപ്പ് എപ്രകാരം സ്വാദ് നൽകുന്നുവോ, ഒരു പ്രിസർവേറ്റീവ് ആകുന്നുവോ, മറ്റുള്ളവരെ സ്വാധീനിക്കുന്നുവോ, അതുപോലെ ക്രൈസ്തവ ജനത ഇന്ത്യയിൽ മറ്റുള്ള മേഖലകളിൽ സ്വാധീനിച്ച വിഷയം ആമുഖത്തിൽ തന്നെ പിതാവ് ഓർമ്മപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഈ സോബോറോ പ്രയറിൽ കുറച്ചു പേരെ ഉള്ളു എങ്കിലും അതിലൂടെ അനേകരെ ശുദ്ധീകരിക്കുവാൻ പ്രത്യേകിച്ച് 24 പ്രാർത്ഥനയിൽ സജ്ജമാക്കപ്പെടുന്ന ഒരു പ്രപഞ്ചത്തിന്റെ മധ്യത്തിലാണ് നമ്മളും ഈ കർമ്മം ചെയ്യുന്നത്. മൂന്നാമത് പറഞ്ഞു, നമ്മളെല്ലാം ഒരേ അപ്പന്റെ മക്കളാണ്. ഒരു വലിയ ദാർശനിക ചിന്തയാണ്, നമ്മളെല്ലാം ഇതിന്റെ കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് പരിശുദ്ധ പിതാവ് നമ്മളെ സന്തോഷത്തോടെ ഓർമ്മപ്പെടുത്തി. തിരക്കിനിടയിലും ഞങ്ങൾക്ക് വേണ്ടി ഈ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം, 15 മിനിറ്റാണ് സംസാരിച്ചതെങ്കിൽ 15 മണിക്കൂറിനപ്പുറം ചിന്തിച്ചാലും തീരാത്ത വലിയ വിഷയങ്ങൾ പരിശുദ്ധ പിതാവ് ഞങ്ങൾക്ക് നൽകിയതിൽ ഞങ്ങളെല്ലാം സന്തുഷ്ടരാണ്. പരിശുദ്ധ പിതാവിനോടുള്ള നിസ്സീമമായ സ്നേഹവും വിനയവും ഈ സമയത്ത് പ്രദർശിപ്പിക്കുകയാണ്. ഞങ്ങൾക്കത് പ്രയോജനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയിൽ ഈ കൂട്ടായ്മയും ഇതിൽ സംബന്ധിക്കുന്നവരെ നിശ്ചയമായും ഓർക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് തൃപ്പാദത്തിൽ ഞങ്ങളുടെ വിനയം അറിയിച്ചുകൊണ്ട് ഞങ്ങൾ വാക്ക് പൂർണ്ണമാക്കട്ടെ.
താങ്ക് യു, വളരെ നന്ദി അച്ഛാ. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതിനു മുമ്പ് മനസ്സുകൊണ്ട് തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ? തിരുമേനിക്ക് ചില കോൾഡ് ആയതുകൊണ്ട് സംസാരിക്കാൻ പാടാന്ന് പറഞ്ഞു. തിരുമേനി ജോയിൻ ചെയ്തിട്ടുണ്ടോ?
ജോയിൻ ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ബാബ തിരുമേനി, പന്നിരാ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ ഡയസിസിന്റെ സുബോറപ്പയർ അതിന്റെ 13 വർഷം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഇന്ന് വളരെ അനുഗ്രഹകരമായ ഒരു ദൂത് നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബാബ തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനിയുടെ സാന്നിധ്യം നമുക്ക് ഒത്തിരി അനുഗ്രഹകരമായിരുന്നു. ദൂത് വളരെ ഹൃദ്യമായിരുന്നു. പരിശുദ്ധ ബാബ തിരുമനസ്സിനോട് ഡയസിസിന്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുക. ഒപ്പം ഈ 13 വർഷക്കാലം ഇതിനു വേണ്ടി നേതൃത്വം നൽകിയ എല്ലാവരെയും തുടക്കം കുറിച്ച് അതിൽ നിന്ന് തിരുമേനി തൊട്ട് ആദ്യം നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട വിൽസനത്തിനാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ അനുഗ്രഹകരമായി നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ, മറ്റ് എല്ലാ വൈദിക സഹോദരങ്ങൾ എല്ലാവരോടും, ഇതിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, നമുക്കും സഭയ്ക്കും ലോകത്തിനും ഇത് അനുഗ്രഹമാണ്. കാരണം നമ്മൾ കൂട്ടായ ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ കാരണമായി തീരുന്നുണ്ട്. അതുകൊണ്ട് ഈ കൂട്ടായ്മ, ഈ കുടിവരവ് അനുഗ്രഹകരമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം എല്ലാവരുടെയും പ്രാർത്ഥന സഹകരണം, കൂടുതൽ പേരുടെ സഹകരണം കൂടുതലായി ഉണ്ടാവാൻ തക്കവണ്ണം പ്രത്യേകമായി ഉത്സാഹിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ നിയമം നേതൃത്വം നൽകിയ എല്ലാവരെയും, പങ്കാളികളാകുന്ന എല്ലാവരെയും, മുന്നോട്ട് കാര്യങ്ങൾ മുന്നോട്ട് സഹായിക്കുന്ന എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. എല്ലാവരെയും നമ്മളാൻ അനുഗ്രഹിക്കട്ടെ എന്ന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭൂമിയുടെ ഉപ്പായി സ്വാദും അനുഗ്രഹവും നൽകുവാൻ തക്കോണം നമ്മളെല്ലാവരെയും നമ്മളാൻ വിളിച്ചിരിക്കുന്നുണ്ട്. ആ ദൈവമായ ദൂത് ഹൃദയത്തിൽ കയറിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ബാബാതിരുവിനോടും ബാക്കി എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. എല്ലാവരെയും നമ്മളാൻ വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.
നന്ദി തിരുവേണി. ഇപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനകളെ പേരുകൾ നമ്മൾ വായിക്കുന്നത്. ഒരു ആഡം, ശോശാമ്മ, ജോഷുവ, അന്നമ്മ കുര്യൻ, അന്നമ്മ വർഗീസ്, മേരീസ് കറിയ പ്രത്യേക വാർത്ത പ്രാർത്ഥിക്കണം. സ്കിന്നിന് ചില പ്രോബ്ലമായിട്ട് പ്രയാസം അനുഭവിക്കുന്നു. അജീഷ്, അച്ഛമ്മ ജേക്കബ്, അതുപോലെ തന്നെ നമ്മുടെ സാധാരണ പ്രാർത്ഥനയിൽ ഓർക്കുന്ന ഒരാളുടെ പേര് സജി. സജി ഇപ്പോഴ് കുറെ നാളായിട്ട് ചികിത്സയിലായിരുന്നു. ഷിപ്പിൽ ചില പ്രയാസം കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് സജീവ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. സാലി, ആരോൺ ജോൺസൺ, അലീസ് ജോസഫ്, മോളി, സേര, ടോബി, രൊഹാൻ, ജോയൽ, ജോയൽ ജോജി മാത്യു, ഫാൻസി, ജിമ്മി, ലളിത, സാറാമ, ലോറൻ, ലളിത, പീറ്റർ. സാധാരണ പീറ്ററിനെ നമ്മൾ നിരന്തരമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷം മുമ്പ് വളരെ സിവിയറായ അപകടം പറ്റി മരണത്തിന്റെ സ്റ്റേജിലായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്നപ്പോൾ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം ഇനി കൈതരുന്ന ഒരവസ്ഥയിലൊക്കെ ദൈവം മാറ്റി. ദൈവമായിട്ടുള്ള ദൈവത്തെ മാറ്റപ്പെടുത്താം. അതുപോലെ തന്നെ ഒരു ഗ്രേസി, ബേബിക്കുട്ടി, മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ ഒരേക്കെ ദൈവസന്നിധിയിൽ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പാറയ്ക്കുമോ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, വീണ്ടും അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ ഞങ്ങൾക്ക് തന്ന കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. നീണ്ട 10-13 വർഷം ഒരാഴ്ച പോലും മുടങ്ങാതെ ഈ ശുശ്രൂഷ നേർന്ന് നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ശക്തീകരിച്ചുവല്ലോ ദൈവമേ. നല്ലതൊക്കെ നിലനിൽക്കും, അല്ലാത്തതൊക്കെ മായ്ക്കപ്പെടും എന്ന് ഞങ്ങൾ ഏതോസം തിരിച്ചറിഞ്ഞതുപോലെ അങ്ങ് നല്ലതായി കണ്ടതുകൊണ്ടാണ് ഈ നിമിഷം വരെയും ഒരാഴ്ച പോലും മുടങ്ങാതെ അപരിശുദ്ധാത്മ നടത്തിയെന്ന് ഞങ്ങൾ പരിപൂർവ്വമായിട്ട് വിശ്വസിക്കുന്നു. എന്നും അപരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവനാമഹത്വത്തിന് വേണ്ടി ശുശ്രൂഷ അനേകർക്ക് ബലവും ശക്തിയും ഊർജവും സ്രോതസ്സും ഒക്കെയായി പരിലസിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഇതിനെ നയിക്കണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി വിശുദ്ധിയിലേക്ക് വളർത്തുന്ന നേതൃത്വം നൽകുന്നവർക്കും സംബന്ധിക്കുന്നവർക്കും വിശുദ്ധിയുടെ നന്മയിലേക്ക് വളരുന്നൊരു സാധ്യതയായി ഈ കൂട്ടായ്മ അവിടെ നിന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് തുടക്കം കുറിച്ച പിതാക്കന്മാരെയും ഇപ്പോൾ നേതൃത്വം നൽകുന്ന പിതാക്കന്മാരെയും ഒക്കെ വളരെ ആദരവോടെ സ്മരിക്കുകയും കൂടുതൽ ബലപ്പെടുത്തുകയും ഈ ശുശ്രൂഷ അനുഗ്രഹമാകുവാൻ അവരുടെ പ്രാർത്ഥനകളും അവരുടെ ദർശനങ്ങളും ഒക്കെ പ്രയോജനിപ്പിക്കാൻ സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ ഞങ്ങൾ പേര് പറഞ്ഞവരുണ്ട്, ഹൃദയങ്ങളിൽ പലരുടെ പേരുകൾ നിലനിൽക്കുന്നുണ്ട്, അവരെയൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. ദൈവമേ, അപ്രതീക്ഷിതമായി പലതരത്തിലുള്ള രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ രോഗത്തെ പറ്റിയുള്ള ഭയവും ചികിത്സിക്കാനുള്ള പ്രതിബന്ധങ്ങളും രോഗമുണ്ടാക്കുന്ന വേദനകളും ഒക്കെ പലപ്പോഴും സഹിക്കാവുന്നതാകുമ്പോൾ അതിനൊക്കെ ആശ്വാസകരമായ വിവരങ്ങൾ എൻ്റെ പിതാവുണ്ടെന്നുള്ള ബോധ്യം ആ രോഗത്തെ അനുഗ്രഹമായി കാണത്തക്കവണ്ണമുള്ള ആത്മീക തലങ്ങളിലേക്ക് ഉയരുവാൻ സഹായിക്കണമേ. ഓരോ മക്കളെ അവിടുന്ന് ചേർത്ത് പിടിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ശക്തീകരിക്കും, സഹായിക്കും. നീതിയുള്ള ഉറപ്പുള്ള വലങ്ങയോട് ഞാൻ താങ്ങുന്നുള്ള സ്വരം ശ്രവിക്കത്തക്കവണ്ണം അവർ ഹൃദയങ്ങളെയും മനസ്സുകളെയും ഒരുക്കണമേ. കുടുംബങ്ങളില് മദ്യപാനവും മറ്റു തരത്തിലുള്ള അവസ്ഥയിൽ കൂടി കടന്നുപോകുന്ന കുടുംബങ്ങളെ, നശിച്ചു പോകുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നല്ല വീണ്ടും വിചാരത്തോടുകൂടി ദൈവാശ്രയ ബോധത്തിൽ ഏൽപ്പിച്ച ഭവനത്തെ നന്മയായി നയിക്കുവാൻ തന്നെ മക്കളെയൊക്കെ ഇടയാക്കണമേ. പലതരത്തിലുള്ള അസ്വസ്ഥകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെയൊക്കെ തിരുമുമ്പ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിപിഴച്ച ജീവിത സാഹചര്യങ്ങൾ അവരെ മാടി വിളിക്കുമ്പോൾ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് അവയെ അതിജീവിച്ച് വിശുദ്ധിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ തന്നെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയും, പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ പരിധിയിൽ പ്രയാസം അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്, അവരെയൊക്കെ ഓർക്കുകയും കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തനിയെ താമസിക്കുന്ന മാതാപിതാക്കളുടെ ഏകാന്തതയിൽ അവിടുന്ന് കൂടിയിരുന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ, വിവാഹപ്രായമായിട്ടും പങ്കാളി ലഭിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടും കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെട്ട ദമ്പതികളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയും നയിക്കുന്ന പിതാക്കന്മാരെയും, ഈ സഭയ്ക്ക് പരിശുദ്ധ സഭയ്ക്ക് നേർന്ന് നൽകുന്ന പരിശുദ്ധ പിതാവിനെ ഓർക്കുന്നു. ഈ രാജ്യത്ത് കടന്നു വരുവാനും ഞങ്ങളോടൊപ്പമായിരിക്കാനും കൂടുതൽ ആത്മീക ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ ഒരുക്കത്തക്കവണ്ണം നല്ല ബോധ്യം സുവിശേഷ ഘോഷങ്ങളിൽ കൂടിയും ദൈവോചന ധ്യാനങ്ങളിൽ കൂടിയൊക്കെ പരിശോധിച്ചു തന്ന പരിശുദ്ധ പിതാവിനെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. അങ്ങ് ഏത് തലത്തിൽ ശുശ്രൂഷ ഈ പിതാവിൽ നിന്ന് ആഗ്രഹിക്കുന്നുവോ തക്കതായി ദൈവമഹത്വത്തിന് വേണ്ടിയും ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കാനുള്ള എല്ലാ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയും ചൈതന്യവും കൊടുത്ത് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് വേണ്ടി നടത്തുന്ന സഹോദരൻ പദ്ധതിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി താല്പര്യത്തോടെ ആളുകൾ മുന്നോട്ട് വരുവാനും അതൊരു സ്വത്വ സാക്ഷാത്കാരം പോലെ ഭംഗിയായി വളരുവാൻ പിതാവ് ആഗ്രഹിക്കുന്ന പോലെ വളരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസനം നയിക്കുന്ന പിന്നെ തിരുമനസിനെ ഓർക്കുന്നു. നടത്തണമേ, നയിക്കണമേ. ഈ ഭദ്രാസനം ഏത് രീതിയിൽ വളരണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് പരിമപ്പെടുത്തുവാനുള്ള എല്ലാ കൃപകളും അഫീത പിതാവിനോട് കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. പരിശുദ്ധ സഭയുടെ ലാത്വിക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും സേവനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാങ്കേതിക രോഗം മൂലവും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭം മൂലവും ഭീകരവാദവും മൂലം പ്രയാസം അനുഭവിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടാണ് വീണ്ടും ഓർക്കുന്നു. ദൈവമേ, ഇത്ര ഉത്തരത്തോളം നടത്തി തുടർന്നും അനുഗ്രഹമായി അനേക രോഗികൾക്ക് ആശ്വാസമായി, ദുഃഖിച്ചിരിക്കുന്നവർക്ക് സാന്ത്വനമായി, വേദനയിലിരിക്കുന്നവർക്ക് ആശ്വാസമായി, പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് നല്ല പ്രതീക്ഷയായി മുന്നോട്ട് പോകുവാൻ ഈ പ്രാർത്ഥനാ കൂട്ടമേ സഹായിക്കണം. അനേകർ ഇതിനുവേണ്ടി ഒരുപാട് സഹായിക്കുന്നു. അതിൽ കൂടിയൊക്കെ കൂടുതൽ സംതൃപ്തി കണ്ടെത്തുവാൻ അല്പമായ അധികമായ സമയവും ഒക്കെ ചെലവഴിച്ച് സംബന്ധിക്കുവാനും നിർത്തി നൽകുവാനും ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു. അവരെയൊക്കെ കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ വർഷവും കൂടുതൽ അനുഗ്രഹമായി കൂട്ടായ്മ വളരുവാൻ സഹായിക്കണമേ. നേതൃത്വം ചെയ്യുന്നവരിലോ ഈ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതൊക്കെ നീക്കി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോയവർക്കും ആശ്വാസം നൽകണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാൾ സ്തുതിയും സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ ആസ്വദിക്കാം.
നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഒരു ഗീതം എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ശാൽസ മാത്രം ചൊല്ല എന്റെ ദൈവം മഹത്വത്തിൽ നിന്നുള്ളത്
തീർച്ചയായിട്ടും
ദൈവത്തിന്റെ സ്നേഹവും ഏകോപത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സമ്മതവും ആവാസവും നാം എല്ലാവരോടും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം നന്ദി അറിയിക്കുന്നു. വളരെ അവിചാരിതമായി പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യം ഈ 13-ാമത്തെ ആനിവേഴ്സറി നടക്കുന്ന ഘട്ടത്തിൽ നടത്തുവാൻ തക്കവണ്ണം ഒരുക്കി തന്ന ദൈവത്തെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തുകയും ഈ ശുശ്രൂഷ നിരന്തരം ദൈവമാത്രത്തിനായി കൂടുതൽ വളർത്തിയെടുക്കുവാൻ തക്കവണ്ണം ദൈവം ഇവിടെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നേതൃത്വം നൽകിയ പരിശുദ്ധ പിതാവിന് എല്ലാ സ്നേഹവും നന്ദിയും കടപ്പാടും സവിനയും അവിടെ തൃപ്പാസിംഗില് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേര് താഴ്മയോടെ സമർപ്പിക്കുന്നു. തുടർന്നും പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയിൽ ഈ പ്രാർത്ഥന ഉണ്ടാവുകയും അമേരിക്കയിലെ കടന്നു വരുന്ന എനിക്കറിയാം വരുമ്പോഴൊക്കെ തിരക്കിട്ട നിമിഷങ്ങളായിരിക്കും. ആ തിരക്കിട്ട നിമിഷങ്ങളിലും ഒരു സെക്കൻഡിന്റെ ശബ്ദമായിട്ടെങ്കിലും തിരുവനയുടെ സാന്നിധ്യം ഇതിലുണ്ടാകണമെന്ന് വളരെ വിനയത്തോടുകൂടി അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായി നേർത്തു നൽകുന്ന അഫീന തിരുമനസിനോട് ഭദ്രാശ്രമത്രാപുര തിരുമനസിനോടുള്ള സ്നേഹം, അദ്ദേഹത്തിന്റെ അനുഗ്രഹ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അദ്ദേഹത്തിന്റെ ഒരു പ്രചോദനമാണ് എന്നെ പോലുള്ള ആളുകൾക്ക് ഇത് മുന്നോട്ട് നയിക്കുവാൻ തക്കോണം ഉടയെ തീരുന്നത്. തിരുമനസിനോടുള്ള സ്നേഹം നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട മാമനച്ചൻ, ഒരാഴ്ച പോലും മുടക്കാതെ ഇവിടെ വന്നെല്ലാം സെറ്റ് ചെയ്യുന്നത് മാമനച്ചനാണ്. പള്ളിയിൽ വന്ന് അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വി സി വർഗീസ് അച്ഛൻ ഏതാവശ്യത്തിനും കൂടെയുണ്ട്. ഐസക് അച്ഛൻ ദൈവജന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവരുടെയൊക്കെ സാന്നിധ്യം നേതൃത്വം എപ്പോഴും ഉണ്ടെന്നുള്ളത് ബലമാണ്. വന്നിയ സക്കറിയ റമ്പാച്ചൻ നിരന്തരം സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട സമ്പാനച്ചൻ സാലിക്കൊച്ചമ്മ, ഇവിടെ അച്ഛന്മാരെ ലഭ്യമാകാതിരിക്കുമ്പോൾ സാലിക്കൊച്ചമ്മ തന്റെ സ്വാധീനം ഉപയോഗിച്ച് നാട്ടിലെ അച്ഛന്മാരെയൊക്കെ ജോയിൻ ചെയ്ത് ഫോണിൽ കൂടെ കണക്ട് ചെയ്തതിൽ സംബന്ധിച്ച് വലിയൊരു ശുശ്രൂഷയെ കൊച്ചമ്മ ചെയ്യുന്നത്, അത് വിലപതിക്കാനൊക്കത്തില്ല. സാലിക്കൊച്ചമ്മയുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിള് സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുന്ന കുറെ ആളുകളുണ്ട്. ഡിറ്റോയിറ്റിൽ നിന്നിട്ട് ജോളിയാന്റി ഭംഗിയായിട്ട് വായിക്കുന്നത്, അതുപോലെ കാലിഫോർണിയയിൽ നിന്ന് മോഹൻ നങ്കള്, ഇവരൊക്കെ നിരന്തരം ബുധനാഴ്ച ഇതിന്റെ അകത്ത് വായിക്കാൻ പറ്റിയെങ്കിലും ഇല്ലെങ്കിൽ പോലും ജോയിൻ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഹ്യൂസ്റ്റണിൽ നിന്ന് മേരി ആന്റി, അതുപോലെ തന്നെ മറിയാമ ആന്റി, രണ്ട് മറിയാമ ആന്റിമാര്, അങ്ങനെ കുറച്ചുപേർ നിരന്തരമായി ഇതിന്റെ അകത്ത് ബൈബിള് വായിക്കുന്നുണ്ട് താല്പര്യത്തോടെ. അവരെയൊക്കെ നന്ദിപൂർവ്വം ഈ 13-ാമത്തെ വർഷം സ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ അല്പമായ മനോജ്, ഞാൻ നേരത്തെ ഉറപ്പിച്ചതുപോലെ നാസയിൽ ജോലിയാണെങ്കിലും അതിനുവേണ്ടി സമയം വേർതിരിക്കുന്നു. അതുപോലെ തന്നെ സാമുവൽ ജോണാണ് ഇത് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ 13 വർഷത്തെ റെക്കോർഡിംഗ് ഒരാഴ്ച പോലും മുടങ്ങാതെ കൃത്യമായിട്ട് ഇതിലുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് പ്രായമുള്ള ഒരുപാട് ആളുകൾ ഈ ഒരാഴ്ച ഇച്ചിരി മുടങ്ങി കഴിയുമ്പോഴത്തേക്ക് അവർ മുടങ്ങാറില്ല, ഇച്ചിരി താമസിച്ചാൽ അവർ വിളിക്കും, കണ്ടില്ലല്ലോ കേട്ടില്ല. കാരണം അത്രമാത്രം ശ്രദ്ധയോടെ താല്പര്യത്തോടെ നിൽക്കുന്ന ഒരുപാട് പ്രായമുള്ള സീനിയർ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളും ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥന എല്ലാവർക്കും ഉണ്ടാകും എന്ന് പ്രത്യേകമായിട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.